അതിപരിശുദ്ധമായ നാം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ. നിങ്ങളോട് നിശ്ചയിരിപ്പാൻ ദൈവം നൽകിത്തന്ന ഈ അനുഗ്രഹീതമായ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പഠനത്തിൽ ചില ദിവസങ്ങൾ നിങ്ങളോട് നിശ്ചയിരിപ്പാൻ എനിക്കിടയായി. ഏകോദര സഹോദരങ്ങളെ പോലെ വിഭാഗീയ ചിന്തകൾ വെടിഞ്ഞ് എല്ലാ സഭാ വിഭാഗങ്ങളിലുള്ളവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യോഗങ്ങളിൽ വന്ന് സംബന്ധിക്കുകയും ദൈവത്തെ ഒന്നിച്ച് മഹത്വപ്പെടുത്തുവാൻ നൽകിത്തുന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ കാണിച്ച എല്ലാ കൂട്ടായ്മകൾക്കും ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിപ്പാനായിട്ട് എനിക്ക് പ്രകാരം ക്രമീകരണങ്ങൾ ഒരുക്കിത്തന്ന യോഗത്തിന്റെ എല്ലാ സംഘാടകരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 1974 ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തു യേശുവിനെ കണ്ടെത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നതുകൊണ്ടാണ് നിങ്ങളോട് നിശ്ചയിപ്പാൻ കർത്താവ് എനിക്ക് ഇടയാക്കിയത്. എനിക്ക് ഒരു അപേക്ഷ നിങ്ങളോടുണ്ട്. എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കാറില്ല. കാരണം കർത്താവിന്റെ ആവശ്യങ്ങളെല്ലാം ഇന്നുവരെയും നടത്തിയിരിക്കുന്നു. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവത്തിന്റെ കൃപയാൽ ഇതുവരെയും 1974 മുതൽ ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. നാളെയും കർത്താവിനെ നടത്തുവാൻ ശക്തനാണ്. എന്നാൽ ദൈവമക്കളോട് ഞാൻ അപേക്ഷിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയാണ്. കർത്താവിന്റെ ദാസന്മാർ വചനം സംസാരി ഈ നാളുകളിൽ സാത്താൻ ചെയ്യുന്ന ഒരു വലിയ തന്ത്രം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന്റെ ദാസന്മാർ പ്രയോജനപ്പെടാതിരിക്കാൻ അവർ തകർന്നു പോകാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. കാരണം അവർ തകർന്നു പോയാൽ സാത്താന്റെ പ്രവർത്തനങ്ങൾ ജയിക്കും, സുവിശേഷയോഗങ്ങൾ നടക്കുകയില്ല. അവരെക്കുറിച്ചൊരു നല്ല നല്ല ദിനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അപമാനത്തിന്റെ ചുരുളുകളും തെറ്റിദ്ധാരണകളുമെല്ലാം ദിനഹൃദയങ്ങളിൽ കൊടുത്തുകൊണ്ട് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അത് സാത്താൻ ഇപ്പോൾ ഈ പുറത്തുള്ളവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് എഴുത്തുകാരിലും പ്രസംഗിക്കുന്നവരിലും ചില വിശ്വാസികളിലും കൊടുത്തിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കർത്താവിന്റെ മഹത്വമേറിയ വേലയ്ക്കുണ്ടാകുന്ന ആ വലിയ എഫക്റ്റ് നഷ്ടപ്പെടുത്തി ജനങ്ങളെ ഒരു മുൻവിധിയോടുകൂടി ഇരുത്തുന്നു. തന്മൂലം അവരെന്ത് പ്രസംഗിച്ചാലും ജനങ്ങൾക്ക് എടുക്കുവാൻ കഴിയാതെ വരുന്നു. ഒരു വ്യക്തി വീണുപോയാൽ അതിനെക്കുറിച്ച് പ്രസംഗിക്കാനും എഴുതാനും പറയാനും അവൻ അങ്ങനായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ പറയാൻ നമ്മുടെ ആൾക്കാർ തയ്യാറാകും. എന്നാൽ അവന്റെ വീഴ്ച മുഖാന്തരം ക്രൈസ്തവ ലോകത്തിന്, സുവിശേഷ ലോകത്തിന് ഉണ്ടായ ഭീകരമായ നഷ്ടത്തെക്കുറിച്ച് അവൻ ബോധവാനല്ല. പ്രാർത്ഥിക്കുവാൻ അവൻ തയ്യാറാകുന്നുമില്ല. അവൻ സമയം കിട്ടുമ്പോൾ ആരെക്കുറിച്ചേലും കുറ്റം പറയും. അവർ വീണ കാര്യവും ഇവർ വീണ കാര്യവും അവിടെ നടത്തിയ കാര്യവും ഇവിടെ നടത്തിയ കാര്യവും അവൻ പറയും. അതിനവൻ നൂറുകണക്കിന് ഡോളർ ടെലിഫോൺ ബില്ലിന് വേണ്ടി പേ ചെയ്യുന്നു. എന്നാൽ 10 മിനിറ്റ് ദൈവമേ നിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിന്റെ ദാസന്മാരെ നീ ശക്തമായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഉള്ളവർ വളരെ അപൂർവമാണ്. അറിഞ്ഞോ അറിയാതെയോ ജനങ്ങൾ സാത്താന്റെ കയ്യിൽ വീഴുന്ന ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് നിച്ച കർത്താവിന്റെ വലിയ വേലയിൽ പങ്കാളികളാകുക. നിങ്ങൾക്കൊരു പക്ഷേ ഞങ്ങൾ പോകുന്നത് പോലെ പോകുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷെങ്കിൽ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഞങ്ങളോടുകൂടി വരികയാണ്. ഞങ്ങളുടെ ജീവിതാന്ത്യം വരെയും ക്രിസ്തുവിന് വേണ്ടി നിന്നാൽ അത് ക്രിസ്തുവിന്റെ രാജ്യത്തിന് മഹത്വമാണ്. അത് അനേകരുടെ രക്ഷയ്ക്ക് മുഖാന്തരമായിത്തിരുന്ന സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അതിന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനയിൽ ഒരു ദിവസം 1-2 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചാൽ, അതൊരു വലിയ ഉണർവായി യോഗങ്ങളിൽ മാറും. ഞാൻ പ്രസംഗിക്കുന്ന യോഗങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം ദൈവം പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും എന്റെ ഈ ശുശ്രൂഷയെ വഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഹൃദയത്തിൽ പ്രേരണയുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞ വെറുതെ കൈ ഉയർത്തുന്നതും പാപമാണ്. വെറുതെ എല്ലാവരും വെറുതെ കൈ ഉയർത്തും. എന്താണെന്ന് അറിയാതെ കൈ ഉയർത്തും. വെറുതെ കൈ ഉയർത്തുന്നതും പാപമാണ്. ഹൃദയത്തിൽ പ്രേരണയുള്ളവർ മാത്രം കൈകൾ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, നിന്റെ മഹത്വമേറിയ വേലയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാനായി സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ നിന്റെ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. അവർ നിന്റെ സന്നിധിയിൽ എടുത്തിരിക്കുന്ന സമർപ്പണം ജീവിതാന്ത്യം വരെയും വിശ്വസ്തത പാലിക്കുവാനും അത് യോഗങ്ങളിൽ ഉണർവായി മാറി അനേകരുടെ രക്ഷയ്ക്കത് വചനത്തിൽ ശക്തി കൂട്ടുന്നതാക്കി തീർക്കുവാൻ സഹായിക്കണമേ. നിത്യതയിൽ നിന്റെ കുഞ്ഞുങ്ങൾ പ്രതിഫലം പ്രായപ്പാൻ ദൈവമിടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നാം വായിച്ച അതേ വേദഭാഗത്തിലേക്ക് ഈ രാത്രിയിൽ നമുക്ക് മടങ്ങി വരാം. ഉത്തമ ഗീതങ്ങളുടെ പുസ്തകം 8:5. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയനമേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ? നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി, അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. വിശുദ്ധ ബൈബിളിൽ വ്യാഖ്യാനിച്ചു പഠിക്കേണ്ടതായ ഗ്രന്ഥമുണ്ട്. അപ്രകാരം യേശുക്രിസ്തുവും അപ്പോസ്തോലന്മാരും ചെയ്തിട്ടുണ്ട്. എത്യോപ്യയിലെ ധനകാര്യമന്ത്രി യെരുശലേം ദേവാലയത്തിലെ ആരാധനയ്ക്ക് ശേഷം അവിടെ നിന്ന് കിട്ടിയ യെശയ്യാ പ്രവാചകന്റെ ഒരു ചുരുളും വാങ്ങി എത്യോപ്യയിലേക്ക് മടങ്ങിപ്പോകുകയാണ്. താൻ ഒരു ഭാഗം ഇങ്ങനെ വായിക്കുന്നു. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചെമ്മരിയാട് പോലെ, ന്യായം കിട്ടാത്ത ഒരു വ്യക്തിയെ പോലെ നിൽക്കുന്ന ഒരാളെ കുറിച്ച് അദ്ദേഹം വായിച്ചു. താൻ വായിച്ചത് യെശയ്യാ പ്രവചനം 53:3 നിന്നായിരുന്നു. താൻ വായിച്ചതൊന്നും തനിക്ക് മനസ്സിലായി. എന്നാൽ ഫിലിപ്പോസ് കടന്നു വരികയും താൻ വായിച്ച വേദഭാഗം വ്യാഖ്യാനിച്ചിട്ട് അത് യേശുവാണെന്ന് അദ്ദേഹത്തോട് പറയുകയും താൻ സ്നാനപ്പെടുകയും ചെയ്യുന്ന ഭാഗം നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8 വായിക്കുന്നുണ്ട്. അവിടെ ഒരു വ്യാഖ്യാനാറില്ലായിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആ ധനകാര്യമന്ത്രി മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുമായിരുന്നു. യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേർ യമോസിലേക്ക് പോയി. അവർ വാദിച്ചും തർക്കിച്ചും കടന്നു പോകുമ്പോൾ, നിരാശരായി കടന്നു പോകുമ്പോൾ യേശു അവരുടെ കൂടെ ചെന്നു. യേശു മരിക്കുമെന്നും മരണാനന്തരം ഉയർക്കുമെന്നും അവർക്ക് വിശ്വാസമില്ലായി. കടന്നുവന്ന യേശു മോശത്തുടങ്ങി സകല പ്രവാചകന്മാരും സകല തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ച് എഴുതിയത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തതായി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പ്രവചനം വരെയുള്ള പഴയ നിയമ തിരുവെഴുത്തുകളിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതും ഉയർക്കുന്നതും ജനിക്കുന്നതും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ. ഇതുപോലെ പഴയ നിയമത്തിലെ കാവ്യഗ്രന്ഥമായ ഉത്തമഗീതത്തിൽ ദൈവത്തെക്കുറിച്ചോ യേശുക്രിസ്തുവിനെക്കുറിച്ചോ സഭയെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ ഒരൊറ്റ വാക്യവും എഴുതിയിട്ടില്ല. എന്നാൽ ഈ പുസ്തകത്തിൽ യേശുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ക്രൂശിനെക്കുറിച്ചും ഒക്കെയുള്ള വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇത് അപ്പോസ്തോലന്മാരും യേശുവും ചെയ്തതുപോലെ വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടതാണ്. ഇത് മുഖവരയായി കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. ഈ പുസ്തകം എഴുതുവാനുണ്ടായ ഒരു പശ്ചാത്തലം ഞാൻ ഓർമ്മിപ്പിക്കാം. ശലോമോൻ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന കാലം, താൻ ഒരിക്കൽ ശൂലേം അഥവാ ശൂനെ എന്നൊരു രാജ്യത്തിലേക്ക്, ഒരു സ്ഥലത്തേക്ക്, തന്റെ രാജ്യത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഒരു എഴുന്നള്ളത്തിന് വേണ്ടി കടന്നുപോയി. ഇരുവശങ്ങളിലും ധാരാളം ആൾക്കാർ തങ്ങളുടെ രാജാവിന്റെ മുഖം കണ്ട് തന്നെ ഒന്ന് നമസ്കരിക്കുവാൻ ഇങ്ങനെ നിൽക്കുകയാണ്. മനോഹരമായ തേരിൽ സുന്ദരനും സുമുഖനും ജ്ഞാനികളിൽ ജ്ഞാനിയും കിരീടധാരിയും ഇസ്രായേലിന്റെ രാജാവുമായ ശലോമോൻ സോളമൻ ജനങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുകയാണ്. തന്റെ കണ്ണുകൾ പലരെയും കണ്ടുപോകുന്ന കൂട്ടത്തിൽ ഒരു ഗ്രാമീണീയ പെൺകുട്ടിയെ കാണും. അവളുടെ പേര് വ്യക്തമല്ല, ശൂലേങ്കാരിത്തി എന്നാണ് അവൾ പറയുന്നത്. രാജാവ് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ആ പെൺകുട്ടിയെ കുറിച്ച് തിരക്കി. അവൾ ശൂനേം എന്ന രാജ്യത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പിതാവില്ലാത്ത, മാതാവിനെ കുറിച്ച് അധികം അറിയാത്ത, സഹോദരന്മാർ മാത്രമുള്ള, വള്ളിക്കുടലുകളിൽ താമസിക്കുന്ന ഒരു ഇടയ കുടുംബത്തിൽ ജനിച്ച ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്നവർ പറഞ്ഞു. രാജാവിന് അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. രാജാവ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. താൻ വേഗം തന്റെ ചില സ്നേഹിതരെ, പടയാളികളെ ശൂന്യം എന്ന് പറയുന്ന ആ കുഗ്രാമത്തിലേക്ക് അയച്ചു. രാജാവിന്റെ പടയാളികൾ ആ കൊച്ചു വീടിന്റെ മുൻപിൽ വന്ന് നിന്നപ്പോൾ ആ സഹോദരന്മാർ ഞെട്ടിവിറച്ചു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം രാജാവ് ഇവിടെ എഴുന്നള്ളിയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും അപമര്യാദയായി പ്രവർത്തിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുവാൻ നന്നതായിരിക്കുമോ? അവ ഭയന്നുകൊണ്ട് ആ രാജഭടന്മാരുടെ മുൻപിലേക്ക് എന്നു അവർ ചോദിച്ചു. അവർ വിവരങ്ങളെല്ലാം അന്വേഷിച്ചു, അവരുടെ പെങ്ങളെ കുറിച്ച് അന്വേഷിച്ചു. അവസാനം അവരൊരു സന്തോഷ വാർത്ത അവരോട് പറഞ്ഞു, നിങ്ങൾ മഹാരാജാവിന്റെ അളിയന്മാരാകാൻ പോവുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ കൊച്ചു പെങ്ങളെ രാജാവ് വിവാഹം കഴിക്കാൻ പോവുകയാണ്, അവൾ എരുസലേമിലെ രാജ്ഞിയാകുവാൻ പോവുകയാണ്. ആ ഇടയബാലന്മാർക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങളുടെ കൊച്ചു പെങ്ങൾക്ക് ഇങ്ങനൊരു ഭാവിയോ? ഒരു രാജാവ് വിവാഹം കഴിക്കാൻ ഞങ്ങളുടെ പെങ്ങളെ തയ്യാറാകുന്നു. അവർക്ക് വലിയ സന്തോഷം തോന്നി. അവർ ഓടി അവിടെ കൊച്ചു പെങ്ങളെ എടുക്കെ ചെന്നു. ഇത് നീ കേട്ടോ, എന്താ നിനക്കൊരു കല്യാണാലോചന? അവൾ പറഞ്ഞു, എനിക്കിപ്പം കല്യാണാലോചനുണ്ട്. ഇനി നീ കാര്യമല്ല ഒന്ന് കേട്ടെ. എന്താ? സുന്ദരനായ, ജ്ഞാനിയായ, സുമുഖനായ, ധനികനായ, തീർന്നില്ല, ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന, ഇസ്രായേലിലെ പെൺകുട്ടികൾ മുഴുവൻ ആഗ്രഹിക്കുന്ന ആ രാജ്യമതം അലങ്കരിക്കുവാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈ പെണ്ണിന് ഒരു സന്തോഷവും വരുന്നില്ല. അവർ ചോദിച്ചു, ഈ ആങ്ങളമാർ നിന്നെ കളിയാക്കുകയാണെന്നാണോ നിനക്ക് തോന്നുന്നത്? തമാശ പറയുകയാണെന്നാണോ തോന്നുന്നത്? അവൾ പറഞ്ഞു, അല്ല. പിന്നെ നിനക്ക് സന്തോഷം വരാത്തത് എന്താണ്? എനിക്ക് വേണ്ട. എന്ത് വേണ്ടെന്ന്? ആ കല്യാണം വേണ്ട, അയാളെ എന്റെ ഭർത്താവായിട്ട് എനിക്ക് വേണ്ട. രാജാവിന്റെ അളിയന്മാരാകാൻ ആഗ്രഹിച്ചിരുന്ന സഹോദരന്മാരുടെ മുഖത്തൊരു മ്ലാനത. അവർ അനേക സ്വപ്നങ്ങൾ കണ്ടു. ഞാൻ ആരാണെന്നറിയാമോ? എന്റെ പെങ്ങളുടെ ഭർത്താവ് ആരാണെന്നറിയാമോ? ശലോമോനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കാനുള്ള ആഗ്രഹമെല്ലാം ഇവിടെ അസ്തമിക്കുകയാണ്. ദിവസങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അവളുടെ മനസ്സ് മാറ്റുവാൻ കഴിഞ്ഞില്ല. അവരന്വേഷിച്ചു, ഇവൾ ഇങ്ങനെ ഇടയാൻ കാരണമെന്താണ്? അപ്പോഴാണ് മനസ്സിലായത്, അവൾക്ക് ഒരിടെ ചെറുക്കനുമായിട്ട് അഗാധമായ ഒരു ബന്ധമുണ്ട്. അവർക്ക് തോന്നി ഈ ബന്ധം വിച്ഛേദിക്കാതെ അവർ പ്രതീക്ഷിക്കുന്ന അളിയന്മാരാകാൻ ഒക്കെയില്ല. അവളെ വേഗം ഈ ആട് മേയിക്കുന്ന പദ്ധതിയെല്ലാം മാറ്റിയിട്ട് അവളെ മുന്തിരിത്തോട്ടം കാവൽ കാക്കാനും അവളെ ഭീഷണിപ്പെടുത്താനും ഒക്കെ തോന്നി നോക്കി. പക്ഷെങ്കിൽ അവളുടെ സ്നേഹബന്ധം അവസാനിക്കുന്നില്ല.
അവസാനം അവളെ എരുസലേമിലേക്ക് ബലമായിട്ട് കൊണ്ടുപോയി. അവിടെ എലിസലേം പുത്രിമാർ ശലോമോന്റെ സൗന്ദര്യത്തെയും പദവിയെയും വർണ്ണിച്ചു, അയാളുടെ മന്ദിരങ്ങളെല്ലാം കാണിച്ചു. ലെബനോനിലും ഷീനാർ പ്രദേശങ്ങളിലും ഹെർമോൻ മലയിടുക്കുകളിലും ഒക്കെ അവളെ കൊണ്ടുപോയി.
അവളുടെ ഹൃദയം ആ ഇടയബാലനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അവസാനം ധാർമ്മിക നിലവാരത്തിൽ പുലപ്പുലർത്തുവാൻ ആഗ്രഹിച്ച ശലോമോൻ അവളെ ആ ഇടയബാലിനെ തന്നെ ഏൽപ്പിക്കുകയാണ്. അവൾ രാജകൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, ലെബനോനിൽ നിന്ന് രക്ഷപ്പെട്ട്, ഹെർമോനിൽ നിന്നും ഷീനാറിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ട്, എരിശലേം പുത്രിമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്, ലോക ആഡംബരങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട്, മരുഭൂമിയിലൂടെ തന്റെ പ്രിയനെ ചാരിക്കൊണ്ട് ഇങ്ങനെ നടന്ന് 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 മാറുന്ന രംഗമാണ് ഈ കാവ്യ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഇതിന്റെ അർത്ഥം ലോകത്തിന്റെ ധനത്തിലും സൗന്ദര്യത്തിലും മഹത്വത്തിലും ആശ്രയിച്ച് അരുമമണവാളനെ വിടാതെ നല്ല ഇടയനായ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ മക്കളെ സാക്ഷാൽ കാന്ത ദൈവത്തിന്റെ സഭയാണ് ഈ ഗ്രന്ഥം ഈ ഇടയ ബാലികയിലൂടെ ചിത്രീകരിക്കുന്നത്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സാത്താൻ ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ ആ ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രതയിൽ നിന്നും നിങ്ങൾ അകന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന്റെ വയലിലെ നല്ല ഇടയവാദനുമായിട്ട് നീ വാക്ക് കൊടുത്തിരിക്കുകയാണ്. നിന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ ബന്ധത്തിൽ നിന്നെ അകറ്റിക്കളയുന്ന നൂറുനൂറ് ശലോമോന്മാർ, നൂറുനൂറ് രാജകൊട്ടാരങ്ങൾ, ആയിരം ആയിരം എരിശിലെ പുത്രിമാർ നിനക്ക് ശ്രുതിമധുരമായി തോന്നുന്ന നിലയിൽ, ആകർഷകമായി തോന്നുന്ന നിലയിൽ നിന്നെ വിളിച്ചെന്നിരിക്കാം. നീ അവരോട് ഇങ്ങനെ തുറന്നു പറയൂ, മരുഭൂമിയാണ് എനിക്ക് രാജകൊട്ടാരത്തെക്കാൾ വലുത്, ഹല്ലേലൂയ, ശലോമോനേക്കാൾ എനിക്ക് വലുത് യേശുവാണ്. അവൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനാണ്, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്, അവനേക്കാൾ എനിക്ക് മറ്റാരെയും വേണ്ട.
ഇവയെക്കുറിച്ചെല്ലാം നാം അല്പമായി ഒന്ന് ചിന്തിച്ചതാണ്. സൂര്യനിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്
എന്റെ വിഷയം വിട്ടൊരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവിന്റെ ഭാര്യയാകുന്നതിനേക്കാൾ ഇടയബാലന്റെ ഭാര്യയാകുവാൻ അവൾ തെരഞ്ഞെടുത്തതിന്റെ കാര്യം ഭാര്യ ഭർതൃബന്ധത്തിലെ സന്തോഷം പണമല്ല, ഭാര്യ ഭർതൃബന്ധത്തിലെ സന്തോഷം കുടുംബ പാരമ്പര്യമല്ല, ഭാര്യ ഭർതൃബന്ധത്തിലെ സന്തോഷം സൗന്ദര്യവുമല്ല. അനേക സൗന്ദര്യധാമകളെ വിവാഹം കഴിച്ചവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സൗന്ദര്യം കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വലിയ പ്രയോജനമില്ല എന്ന് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കുടുംബജീവിതം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഏറ്റവും അതിപ്രാധാന്യമായ കാര്യമല്ല. എന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചിന്തിക്കുന്നത് പയ്യൻ എന്ത് വിദ്യാഭ്യാസമുണ്ട്, എന്ത് ശമ്പളം കിട്ടും, അവൻ ഏത് കുടുംബത്തിൽ ജനിച്ചതാണ് എന്നൊക്കെയാണ് ആദ്യം ചിന്തിക്കുന്നത്. അവൻ മാനസാന്തരപ്പെട്ടവനാണോ, അവൻ ദൈവമുള്ളവനാണോ, അവൻ മദ്യപിക്കാത്തവനാണോ, അവൻ വേറെ പെണ്ണ് കിട്ടിയതാണോ, ഇതൊന്നുമല്ല കൂടുതൽ ചിന്തിക്കുന്നത്. ഒരു നല്ല തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കട്ടെ, ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജനിക്കുന്നവർക്ക് പോലും ഒരു നിലനിൽപ്പുണ്ട്.
നാലായിരം വർഷമായിട്ടും ഇന്നും നിൽക്കുന്നതിന്റെ കാരണം അബ്രഹാം പി എച്ച് ഡി എടുത്തത് കൊണ്ടും സാറ നേഴ്സായത് കൊണ്ടുമല്ല,
അവർ ഭക്തരായിരുന്നത് കൊണ്ടാണ്, അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നത് കൊണ്ടാണ്, അവർ ദൈവമുള്ളവരായിരുന്നത് കൊണ്ടാണ്, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നത് കൊണ്ടാണ്.
വിദ്യാസമ്പന്നരായ കുലീനന്മാരായ കുടുംബശ്രേഷ്ഠതയുള്ള അനേക പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കുഞ്ഞുങ്ങൾ കള്ളിഷാപ്പിലും കഞ്ചാവ് കടയിലും മാനസിക രോഗികളായും വഴിക്കോണുകളിലും ആയിരം ആയിരമായി ഒഴുകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസമില്ലാത്തതും സൗന്ദര്യമില്ലാത്തതും കുലീനത്വമില്ലാത്തതും അപ്പോൾ തന്നെ ദൈവമുള്ളവരും പ്രാർത്ഥിക്കുന്നവരും ഉപസിക്കുന്നവരുമായ ദൈവജനത്തിന്റെ മക്കൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ കാണുവാനായി കഴിയും.
ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞ, തെറ്റിദ്ധരിക്കരുത്. നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനം ഇതൊന്നും അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്,
പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വിഷയം വിട്ട് അല്പം കയറിപ്പോയതാണ്, ഇത് നമുക്കൊരു ചിന്തയായിരിക്കും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഉത്തമഗീതത്തിലെ കാന്തൻ യേശുവും ഉത്തമഗീതത്തിലെ ഇടയ പെൺകുട്ടി സഭയും ഉത്തമഗീതത്തിലെ ഈ യെരുശലേം പുത്രിമാരും ഈ രാജാവും അവളെ യേശുവിൽ നിന്നും അകറ്റുന്ന ശക്തികളുമാകുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ നാം ദൈവത്തിന്റെ സഭയാകുന്ന ശൂന്യംകാരെത്തി ഇടയ പെൺകുട്ടി അവളുടെ കാന്തനായ ക്രിസ്തുവിനെ ഏത് നിലയിൽ കണ്ടു എന്നാണ് നാം ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഉത്തമഗീതത്തിലെ കാന്തയാണ് അഥവാ ദൈവ പൈതൽ സഭ വിശ്വാസി. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ഈ കാന്തയെ കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് നോക്കാം. ദയവായിട്ട് നമുക്ക് ഉത്തമഗീതങ്ങളിലേക്ക് തിരിയാം. ഉത്തമഗീതങ്ങൾ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം. ഉത്തമഗീതത്തിലെ കാന്തൻ കാട്ടുമരങ്ങളുടെ ഇടയിലെ ഒരു നാരകമാണ്. ഉത്തമഗീതത്തിലെ കാന്തൻ തന്റെ കാന്തയെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. ഉത്തമഗീതത്തിലെ കാന്തൻ സ്നേഹത്തിന്റെ കൊടി അവിടെ തലയ്ക്ക് മീതെ പിടിക്കുന്നവനാണ്. ഉത്തമഗീതത്തിലെ കാന്തൻ മരുഭൂമിയിൽ അവളെ തള്ളാതെ വണ്ണം അവളെ മാറുവോട് ചേർത്ത് കൊള്ളുന്നവനാണ്. ഉത്തമഗീതത്തിലെ കാന്തൻ അവൾക്ക് വേണ്ടി ഭരിച്ച ഒരു നാരകമാണ്. എന്നാൽ ഉത്തമഗീതത്തിലെ കാന്തയെ കുറിച്ച് ഈ കാന്തൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടിയടത്തിരിക്കുന്ന ഒരു തോട്ടം.
ആറാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം.
അരുണോദയ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ള ഒരു ഇവള.
മതി, ഇവളെ ഇടയ പെൺകുട്ടിയാണെങ്കിലും ഇവളെ കാന്തൻ കാണുന്നത് അരുണോദയം പോലെ ശോഭയുള്ളവളും ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ളവളും സൂര്യനെ പോലെ നിർമ്മലതയുള്ളവളും കൊടികളോടുകൂടി പുറപ്പെടുന്ന ഒരു സൈന്യത്തിന്റെ ഭയങ്കരത്വമുള്ളവളുമാണിവൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കിഴക്കേ ചക്രവാളത്തിൽ ഉദയസൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ ചക്രവാളം ചുമന്ന് കഴിയുമ്പോൾ എത്ര മനോഹാരിതയാണ് അവിടെ ഉള്ളത്. അതാണ് അരുണോദയം. നല്ല പുതുലാവുള്ളൊരു രാത്രിയിൽ ആകാശത്തിലേക്ക് നോക്കിയ സസ്യജാലങ്ങളെല്ലാം ഉറങ്ങുന്നു, പ്രപഞ്ചം ശാന്തമായി വിശ്രമിക്കുന്നു, നിശബ്ദന നടം കെട്ടിക്കിടക്കുന്നു. പക്ഷെങ്കിൽ അങ്ങകളെ ചന്ദ്രിക പാലൊളി തൂകി നിൽക്കുന്നു. തന്റെ കാന്തയെ അങ്ങനെ പാലൊളി തൂകുന്നതായ ഒരു ചന്ദ്രികയായിട്ടാണ് കാണുന്നത്. സൂര്യനെ പോലും നിർമ്മലത, സൂര്യൻ ശക്തമായ ഹൈഡ്രജൻ വാതകത്തിന്റെ സ്ഫോടനത്തിന് വിധേയമായി കത്തിക്കാളി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട സൂര്യനെ പോലെ കാഹളങ്ങളും കുതിരപ്പടകളും ആയുധങ്ങളും ഏന്തി കൊടികളും പിടിച്ചുകൊണ്ട് ഏഭേരി മുഴക്കി ശത്രുപാളയത്തിലേക്ക് നെല്ലുന്ന ഒരു സൈന്യമായിട്ട് ദൈവസഭയെ കർത്താവ് കാണുകയാണ്. ദൈവസഭയുടെ സൗന്ദര്യത്വത്തിലേക്ക്, അതിന്റെ അരുണോദയത്തിലേക്ക്, അതിന്റെ നിർമ്മലയിലേക്ക്, അതിന്റെ സൗന്ദര്യത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കാലങ്ങളുടെ കുത്തൊഴുക്കിൽ, ദുരുപദേശത്തിന്റെ ശക്തിയായ ഒഴുക്കിൽ, അനാത്മികതയും അടിപിടിയും കലഹങ്ങളും തമ്മിൽ കുത്തും തൊഴുത്തിൽ കുത്തും സംഘടനാ സ്പിരിറ്റും എല്ലാം കടന്നുകൂടി സഭയുടെ ആ മനോഹരത്വം നഷ്ടപ്പെടുത്തി, അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തി, അതിന്റെ നിർമ്മല നഷ്ടപ്പെടുത്തി, ജയാളിയായി ഒരു സൈന്യമായി തീരേണ്ട സഭ പലയിടത്തും പരാജയപ്പെട്ടുപോയി. ഇത് മനസ്സിലാക്കിയ ദൈവമക്കളെ, ആത്മീക സൗന്ദര്യത്തിലേക്ക്, ആത്മീക ശക്തിയിലേക്ക്, ആത്മീക നിർമ്മതയിലേക്ക് ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു.
കൊടികളോടുകൂടെ ഉള്ള ഒരു സൈന്യമാണ് ദൈവത്തിന്റെ സഭ. പഴയ നിയമത്തിൽ 35 ലക്ഷം ജനങ്ങളെ മോശ ഈജിപ്തിൽ നിന്നും കനാൻ നാട്ടിലേക്ക് നയിക്കുമ്പോൾ അവർക്ക് ചില ഓർഡറുകൾ ഉണ്ടാക്കി. ആ 35 ലക്ഷം ജനങ്ങളെ 12 ഗോത്രങ്ങൾ ആക്കി തിരിച്ചു. ആ 12 ഗോത്രങ്ങളെ വീണ്ടും 4 ഗ്രൂപ്പാക്കി മാറ്റി. 3 ഗോത്രങ്ങൾ അടങ്ങുന്ന ഒരു സംഘം. ആ 3 ഗോത്രങ്ങൾ അടങ്ങുന്ന ഓരോ സംഘത്തിനും ഓരോ കൊടി കൊടുത്തു. മനുഷ്യന്റെ അടയാളമുള്ള ഒരു കൊടി, സിംഹത്തിന്റെ അടയാളമുള്ള മറ്റൊരു കൊടി, കാളയുടെ അടയാളമുള്ള മറ്റൊരു കൊടി, കഴുകിന്റെ അടയാളമുള്ള മറ്റൊരു കൊടി. ഈ 4 കൊടിക്കീഴിൽ ഈ 35 ലക്ഷം അണിനിരക്കണം. അവരുടെ മധ്യത്തിൽ പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവുമുള്ള ദൈവത്തിന്റെ സമാഗമന കൂടാരം സ്ഥിതി ചെയ്തിരുന്നു. കാഹളം ധരിച്ചു കഴിയുമ്പോൾ ഈ കൊടിക്കീഴിൽ ജനങ്ങൾ വരും. അടുത്ത കാഹളം ഉയർന്നു കഴിയുമ്പോൾ ഈ കൊടിക്കീഴിൽ ദൈവജനം മാർച്ച് ചെയ്യുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. പഴയ നിയമകാലങ്ങളിൽ യുദ്ധത്തിന് പോകുമ്പോൾ കാഹളങ്ങൾ ഊതിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ കൊടി പറപ്പിച്ചുകൊണ്ട് ആവേശഭരിതരായി അവർ ശത്രു സൈന്യത്തിന്റെ അടുക്കലേക്ക് എന്നവയെ പരാജയപ്പെടുത്തുകയാണ്. ഇതേ രംഗമാണ് ഇവിടെ ദൈവസഭയെ കാണിക്കുന്നത്. കൊടികളോടുകൂടിയ ഭയങ്കരത്വമുള്ള സഭ. ഈ 4 കൊടി അടയാളങ്ങളും യേശുവിന്റെ 4 ഭാഗങ്ങളെ ചിത്രീകരിക്കുന്നതാണ്. സിംഹം യേശു രാജാവാണെന്ന്, കാള യേശു ഒരു ദാസനാണെന്ന്, കഴുകൻ യേശു ദൈവപുത്രൻ ആണെന്ന്, മനുഷ്യൻ യേശു മനുഷ്യപുത്രൻ ആണെന്ന്. യഥാക്രമം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ ഈ 4 സുവിശേഷങ്ങളും യേശുവിനെ രാജാവായും, യേശുവിനെ മനുഷ്യനായും, യേശുവിനെ ദാസനായും, യേശുവിനെ ദൈവകുമാരനായും ചിത്രീകരിക്കുന്നു. ഈ നിലയുള്ള കൊടിയുമായിട്ട് വേണം ദൈവസഭ ഈ ലോകത്തിൽ മുന്നേറുവാൻ. എന്നാൽ കാലത്തിന്റെ വഴക്കം കൊണ്ട് ഈ സൈന്യം ശത്രുവിന്റെ കയ്യിൽ തകർന്നു വീണു. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക് 36-37-ാം അധ്യായത്തിലേക്ക് നാം കാണുമ്പോൾ ഈ സൈന്യം തകർന്നിട്ട് അവർ മരിച്ച് അസ്ഥിവജ്രങ്ങളായി കിടക്കുകയാണ്. താഴ്വരയിൽ ശവക്കൂമ്പാരം തലയോട്ടികളും അസ്ഥി കഷ്ണങ്ങളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ദാസനായ എസെക്കിയേലിനെ ആ താഴ്വരയിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു. പ്രവാചക, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? ഇതിനെയും ഒരു സൈന്യമായി തീരുമോ? ഇവർ ഒരു കാലത്ത് സൈന്യമായിരുന്നു. അവർക്ക് രോഗം ആരംഭിച്ച കാര്യം എസയ്യാവ് പറഞ്ഞു. ഹൃദയത്തിൽ സുഖമില്ല, തലയ്ക്ക് സുഖമില്ല, അടിമുതൽ മുടി വരെ ഒരു സുഖവുമില്ല. ഇലയാതെ വൈദ്യനുണ്ട്, വിളിക്കണമെന്ന് പറഞ്ഞു. അവർ കേട്ടില്ല. ഇരമ്യാ പ്രവാചകൻ അവരെ സൗഖ്യമാക്കുന്ന ഡോക്ടറെ പരിചയപ്പെടുത്തി. അവർ കേട്ടില്ല. എസെക്കിയേൽ നോക്കിയപ്പോൾ ആ സൈന്യം മരിച്ചു. അവരുണങ്ങി, അവരുടെ അസ്ഥികളുടെ ബന്ധങ്ങൾ വിട്ടു. അവർ താഴ്വരയിൽ ചിതറിക്കിടക്കുകയാണ്. ക്രൈസ്തവ ലോകത്തിന്റെ മനോഹരമായൊരു ചിത്രമാണിത്. ജീവനില്ലാത്ത അസ്ഥി കഷ്ണങ്ങൾ,
സൈന്യമായി തീരേണ്ടതിന് പകരം ജീവൻ നഷ്ടപ്പെട്ട് ചിതറിക്കിടക്കുന്ന കൂട്ടങ്ങൾ. ഇതിന്റെ മധ്യത്തിൽ ഒരു പ്രവാചകനെ ദൈവം കൊണ്ടുവന്നു. ആരുടെയും പ്രവാചകനല്ല, ഒരു സംഘടനയുടെ പ്രവാചകനല്ല, ഒരു സമൂഹത്തിന്റെ പ്രവാചകനല്ല, ആരുടെയും കുത്തകയല്ല, ദൈവത്തിന് വേണ്ടി ഒരു പ്രവാചകനെ ദൈവം അവിടെ കൊണ്ടുവന്നു. ദൈവം ചോദിച്ചു, ഈ അസ്ഥിക്കൂട്ടങ്ങൾ ജീവിക്കുമോ? ഈ അസ്ഥിക്കൂട്ടങ്ങൾ ജീവിക്കുമോ? ഈ അസ്ഥിക്കൂട്ടങ്ങൾ ജീവിക്കുമോ? ദൈവത്തിന്റെ മക്കളെ, നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ അസ്ഥിക്കൂട്ടങ്ങൾ ജീവിക്കും, ഈ അസ്ഥിക്കൂട്ടങ്ങൾ ജീവിക്കും. ദൈവം ഒരു ഉണർവായിക്കാതിരിക്കുകയില്ല, ദൈവം ഒരു ഉണർവായിക്കാതിരിക്കുകയില്ല, ദൈവം നിന്നയെ മാറ്റാതിരിക്കുകയില്ല, ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കാതിരിക്കുകയില്ല. ദൈവത്തിന്റെ നാൾവരയിൽ ഈ അസ്ഥിക്കൂട്ടങ്ങൾ ഒരു സൈന്യമായി തന്നെ തീരും. നമുക്ക് പറ്റിയ കുഴപ്പമെന്നാ ചോദിച്ചാൽ, പ്രവാചകന്മാരെല്ലാം കൂടെ താഴ്വരയിൽ ഇറങ്ങി, കിട്ടിയവരെല്ലാം കഷ്ണങ്ങൾ പെറുക്കാവുന്നിടത്തോളം പെറുക്കി കൂട്ടി കൂട്ടിക്കെട്ടി പേരും വെച്ചു, ഓരോ സഭയുടെ പേര്. ഇനി ഇത് പൊട്ടിക്കാനാണ് ഏറ്റവും പ്രയാസം. ഈ എല്ലും കഷ്ണം പെറുക്കാനുള്ള ഇടി കാണേണ്ട തന്നെയാണ്. ഈ താഴ്വരയിൽ ചെന്ന് ഇത് ജീവിച്ച് ഒന്ന് ശക്തി പ്രാപിച്ച് കർത്താവിന് വേണ്ടി പാടുകയല്ല, കിട്ടുന്നത് പെറുക്കിക്കൊണ്ട് പോവുക, എന്നിട്ട് പെറുക്കിക്കൊണ്ടുപോയി കൂട്ടിക്കെട്ടുകയാണ്. ഇത് ആരാധനയിൽ ഈ എല്ലുമുട്ടുന്ന ശബ്ദമല്ലാതെ ദൈവത്തിന്റെ മണിനാദം കേൾക്കുന്നില്ല. കാരണം പെറുക്കിക്കൂട്ടിരിക്കുന്ന ഈ കഷ്ണം സാത്താൻ ചപ്പിയിട്ടിരിക്കുന്നതിനെയെല്ലാം എടുത്ത് കെട്ടി ഇവൻ എത്ര ഉപസിച്ചാലും ആദാനങ്ങളല്ല, അത് മുഴുവനകം ചപ്പി തിന്നാനുള്ള എല്ലാം നിന്ന് ബാക്കിയിട്ടിരിക്കുന്നു. ദൈവദാസന്മാരെ, സാത്താൻ നമ്മളെ കളിപ്പിക്കരുത്. ഈ പെറുക്കിക്കൂട്ടും കെട്ടും വിട്ടിട്ട് ഇതൊന്ന് ജീവിക്കാനായിട്ട് ഹൂസ്റ്റണിലുള്ള എല്ലാ ദൈവദാസന്മാരും ഒന്ന് കൈയോട് കൈ ഓർത്ത് പിടിക്കാമോ? ഈ താഴ്വരയിലേക്ക് ഇറങ്ങി അസ്ഥികളിൽ കയറി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി അസ്ഥികളെ എണ്ണം നോക്കി ഞങ്ങൾക്കാണ് കൂടുതൽ അസ്ഥിയുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാതെ എല്ലാവരും കൂടെ ഈ താഴ്വരയിലേക്ക് ഒന്ന് നിന്നിട്ട് ഇതൊരു സൈന്യമായി തീരുവാൻ, ഇതൊരു സൈന്യമായി തീരുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? പ്രൈസ്തോ പ്രൈസ്തോ പ്രൈസ്തോ. നീ എത്ര അസ്ഥികളെ കൂട്ടി എന്ന് കർത്താവ് ചോദിക്കുകയില്ല. നിന്റെ സഭയിൽ എത്ര അസ്ഥികളെ നീ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ചോദിക്കുകയില്ല. കർത്താവ് ചോദിക്കുന്നത് യുദ്ധം ചെയ്യുവാൻ കൊള്ളാവുന്ന എത്രണ്ണം അതിനകത്തുണ്ടെന്നാണ്. ഹല്ലേലൂയ. കള്ളം പറയാൻ കഴിവുള്ള എത്രണ്ണം ഉണ്ടെന്നുള്ളതല്ല, എന്താ പഠിക്കാൻ കഴിവുള്ള എത്ര ഉണ്ടെന്നുള്ളതല്ല, സഹോദരന്റെ തലക്കടിക്കുവാൻ കഴിവുള്ളവൻ എത്രയുണ്ടെന്നുള്ളതല്ല, ഉപദേശിയുടെ വെടിക്ക് പിടിക്കുവാൻ കഴിവുള്ളവൻ എത്രയുണ്ടെന്നല്ല, ദൈവത്തെ ആരാധിക്കുവാൻ കഴിവുള്ള, വിശുദ്ധിക്കുവാൻ നിൽക്കുവാൻ കഴിവുള്ള, സുവിശേഷം പറയുവാൻ കഴിവുള്ള എത്ര പേർ നിന്നെ സഭയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ് ദൈവം ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടത് ഉടക്കന്മാരെയല്ല, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടത് പണക്കാരെയല്ല, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടത് പാരമ്പര്യമുള്ളവരെയല്ല, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടത് വഴക്കുണ്ടാക്കുന്നവനെയല്ല, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടത് ഒരു സഭയിൽ കിടന്നി എന്ന് അതിനെ തകർത്ത്, അടുത്ത സഭയിൽ കിടന്നി എന്ന് അതിനെ തകർത്ത് അടുത്ത സഭയും കൂടെ തകർക്കാനായിട്ട് കണ്ടെത്തിയാടുന്നവനെയല്ല, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടത് ദൈവത്തിന് വേണ്ടി സൈന്യമായി നിൽക്കുന്നവനെയാണ്.
ദൈവത്തിന്റെ ആത്മാവിനെ എന്ന് പറയുവാനെന്ന് കഴിയും? കൊടികളെ കൊണ്ട് സൈന്യമായിരിക്കുന്ന ഭയങ്കരത്വമുള്ളവൻ. ആ വാക്കുകൾ വായിച്ച് കുടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളവരും അവൾ അവളുടെ കൃപയിൽ അങ്ങോട്ട് മാർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാത്താൻ വിറയ്ക്കും. പ്രൈസലോ
പ്രൈസലോ. എരിഹോ കോട്ടകൾ തകരും, യോർദാൻ അവളുടെ മുൻപിൽ നിൽക്കും, ചങ്ങലകൾ അവളുടെ മുൻപിൽ അഴിയപ്പെടും, വാതിലുകൾ അവരുടെ മുൻപിൽ തുറക്കപ്പെടും, കാരാഗ്രഹ പ്രമാണിമാർ അവരുടെ മുൻപിൽ മുട്ടുകുത്തും. ഇന്ന് നടക്കാത്തതിന്റെ കാര്യം നാം അതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ്.
ദൈവത്തിന്റെ സഭയെ പരിചയപ്പെടുത്തുമ്പോൾ നാലാം അധ്യായം ഏഴാം വാക്യം, ഉത്തമഗീതം നാലാം അധ്യായം ഏഴാം
വാക്യം,
എന്റെ പ്രിയെ നീ സർവാംഗ സുന്ദരി, നിന്നിൽ ഒരു ഊനവുമില്ല. പേരിലല്ല, അവൻ നേരിൽ തന്നെയാണ്. ചിലക്ക് നല്ല പേരുണ്ട്, സുന്ദരിയും തന്നെ പേരുള്ളവരുണ്ട്. നമുക്ക് തന്നെ ചിരി തോന്നും, അവർക്ക് തന്നെ അത് പറയാൻ പ്രയാസവും തോന്നും. അങ്ങനെയുള്ള പേരുള്ളവരെ എനിക്കറിയാം. ചിലർക്ക് ഈ ബൈബിൾ പേര് മാത്രമായാലേ പറ്റുമെന്ന് ചടിക്കുന്നവരുണ്ട്, അങ്ങനെ ശതാധിപനൊക്കെ പേരിട്ടവരുണ്ട് മക്കൾക്ക്. ചിലര് പേരും
ഒരു ബന്ധവുമില്ലാത്തവരുണ്ട്. പങ്കജാക്ഷി എന്ന് പറഞ്ഞാൽ താമര പോലെ മനോഹാരിതയുള്ള കണ്ണുകളുള്ളതാണ്. കണ്ണിടത്തോട്ടും മനത്തോട്ടും ഇരുന്നാലും പേര് പങ്കജാക്ഷിമാര്. ഉറത്തെ കാത്തിരുത്താൻ മറിഞ്ഞു പോകുന്ന ആരോഗ്യ സ്വാമിമാരുണ്ട്, വേറാരോഗ്യ സ്വാമി എന്ന് നേരിൽ യാതൊരു ബന്ധവും കാണുക. എന്നാൽ ഇവിടെ ഇവൾ സുന്ദരി തന്നെയാണ്, ബാഹ്യമായ നിലയിലല്ല. അവൾ കറയും കളങ്കവും വാട്ടവും ചുടുക്കവുമില്ലാത്ത കർത്താവിന്റെ കാന്തയാണ്. അവൾ ഊനമില്ലാത്തവളാണ്. ദൈവത്തിന്റെ സഭയെ ഊനമില്ലാതാക്കി തീർക്കുന്ന രണ്ട് അടിസ്ഥാന ഘടകങ്ങളുണ്ട്. ഒന്ന് വ്യക്തിപരമായ ജീവിതവും മറ്റൊന്ന് ഉപദേശവുമാണ്. ഒരു പക്ഷിക്ക് രണ്ട് ചിറകുള്ളത് പോലെ ദൈവത്തിന്റെ സഭ ഉപദേശത്തിൽ ഊനമില്ലാത്തതായിരിക്കണം. രണ്ട്, ദൈവത്തിന്റെ സഭ ജീവിതത്തിൽ ഊനമില്ലാത്തതായിരിക്കണം. എങ്കിൽ മാത്രമേ കാന്തന് പറയുവാൻ കഴിയുകയുള്ളൂ, ഇതെന്റെ കാന്ത തന്നെ, അവൾ ഊനമില്ലാത്തതാണ്. ഉപദേശം, ദൈവസഭയുടെ ഉപദേശം ഏഴ് ഉപദേശമാണ്. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:37-47 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, മാനസാന്തരം. 2, സ്നാനം. 3, പരിശുദ്ധാത്മാഭിഷേകം. 4, വേർപാട്. 5, കർത്തൃമേശ. 6, കൂട്ടായ്മ. 7, പ്രാർത്ഥന. ഈ ഏഴ് ഉപദേശങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ കാന്തൻ തന്റെ കാന്തയായി അംഗീകരിക്കുകയുള്ളൂ. അവളെ മാത്രം നോക്കി അവൻ പറയുകയുള്ളൂ, ഇവൾ ഊനമില്ലാത്തവൾ എന്ന്. പ്രൈസലോ. ഇനി ജീവനോപദേശം. ജീവനത്തിന്റെ ഉപദേശം മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് തുടങ്ങി. സഹോദരനെ മൂടാ എന്ന് വിളിക്കരുത്, നിസാരായെന്ന് കാണരുത്. ഒരു ചവിട്ട് തടിച്ചാൽ മറുചവിട് കാണിച്ചു കൊടുക്കണം. ഒരു നാഴിക നടക്കാൻ പറഞ്ഞാൽ രണ്ട് നാഴിക നടക്കണം. മുന്നമേ അവന്റെ നീതിയും രാജ്യവും അന്വേഷിക്കണം തുടങ്ങിയ ജീവിതോപദേശം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു ക്രിസ്ത്യാനിയുടെ രണ്ട് ചിറകാണ്. ഈ രണ്ട് ചിറകും കൂടാതെ അവൻ പറക്കുകയില്ല. ഈ രണ്ട് ചിറകും കൂടാതെ അവൻ അംഗീകരിക്കുകയും ഇല്ല. ഒന്ന്, മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ തെറ്റായ വഴികളെ എന്നേക്കുമായി ഉപേക്ഷിച്ച് ദൈവത്തിന് ഹിതമായ വഴിയിലേക്ക് നമ്മുടെ ശരീരാവയവങ്ങളെ തിരിച്ചുവിടുവാൻ നമ്മുടെ മനസ്സിനെ അനുവദിക്കുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഒന്നുകൂടി ഉപയോഗിക്കാം, ദൈവത്തിനും ദൈവരാജ്യത്തിനും വിരോധമായി ചലിക്കുന്ന, ആകർഷിക്കുന്ന നമ്മുടെ ശരീരാവയവങ്ങളെ ദൈവത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിടേണ്ടതിന് നമ്മുടെ മനസ്സിന് വരുത്തുന്ന പരിവർത്തനത്തിന് മാനസാന്തരം എന്ന് പറയുന്നു. പത്രോസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തർ തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കട്ടെ. അങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തി രണ്ടാമതായി അവൻ ചെയ്യേണ്ടത് സ്നാനപ്പെടേണം എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ സ്നാനം നമ്മൾ ആദ്യം കാണുന്നത് പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ചവനും ഇസ്രായേലിന്റെ പുരോഹിതനാകേണ്ടവനുമായിരുന്ന യോഹന്നാൻ പൗരോഹിത്യവും പള്ളി ആരാധനയും വിട്ട് മരുഭൂമി അപ്പന്റെ പാരമ്പര്യത്തിൽ നിൽക്കാതെ, അപ്പന്റെ ആലയത്തിൽ ശുശ്രൂഷിക്കാതെ, അപ്പന്റെ വസ്ത്രം ധരിക്കാതെ, അപ്പന്റെ ഉപദേശം അംഗീകരിക്കാതെ ഒരു പുതിയ യുഗത്തിന് വേണ്ടി മരുഭൂമിയിൽ പോയി പ്രസംഗിക്കുകയും മാനസാന്തരപ്പെടുന്നവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യുന്ന രംഗം നാം പുതിയ നിയമത്തിൽ ആദ്യമായി സ്നാപക യോഗനാലിലാണ് കാണുന്നത്. ആ സ്നാപക യോഗനാലിന്റെ അടുക്കൽ 30-ാമത്തെ തിരുവയസ്സിൽ യഹൂദാഗോത്രത്തിലെ സിംഹവും സ്വർഗത്തിന്റെ മണിമകടവും പാപമെന്തെന്നറിയാത്തവനും പരിശുദ്ധനുമായ ദൈവകുമാരൻ 85 കിലോമീറ്ററുകൾ നടന്ന് കലങ്ങിമറിയുന്ന മലിനമായ യോർദാനിൽ സ്നാനമേൽക്കുന്ന രംഗമാണ് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. തുടർന്ന് നമ്മൾ അങ്ങോട്ട് പരിശോധിച്ച പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 3000 കറവീർന്ന യഹൂദന്മാർ സ്നാനമേൽക്കുകയാണ്. വീണ്ടും നമ്മൾ പുസ്തകത്തിലൂടെ യാത്ര ചെയ്ത് എട്ടാം അധ്യായം തുറക്കുന്നത് എത്യോപ്യയുടെ ധനകാര്യമന്ത്രി സ്നാനപ്പെടുന്നതും അയാളെ സ്നാനപ്പെടുത്ത ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ അയക്കുന്നതാണ്. ഒൻപതാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ, പാരമ്പര്യം പറയാൻ ഇന്ത്യയിലെ ക്രിസ്ത്യാനിക്ക് അധികം പാരമ്പര്യം പറയാനില്ല, അത് നമ്മൾ അറിഞ്ഞ് അംഗീകരിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഏത് ക്രിസ്ത്യാനിയും പാരമ്പര്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജംഗനിലും ഗോപാലിലും ചെന്നെത്തും. ഞങ്ങള് ഈ അടുത്ത കാലത്ത് വന്നു, നിങ്ങൾ അതിനേക്കാൾ അല്പം മുമ്പ് വന്നേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ പാരമ്പര്യം പറയാൻ ഉള്ളവരുണ്ട്. അതിലൊരുത്തനാണ് അപ്പോസ്തലനായ പൗലോസ്. അയാൾ പറയുന്നു, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, തീക്ഷണ സംബന്ധിച്ച് ഞാൻ പരീശൻ, എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. അപ്പോസ്തലനായ പൗലോസ് സ്നാനപ്പെടുന്ന രംഗമാണ് പ്രവൃത്തികളുടെ ദിവസം ഒൻപതാം അധ്യായത്തിൽ നാം കാണുന്നത്. പത്താം അധ്യായത്തിലേക്ക് വരുമ്പോ ഒരു പട്ടാളക്കാരൻ സ്നാനപ്പെടുന്നു. അയ്യോ, അയാളെക്കുറിച്ച് പറയാൻ തന്നെ ഞാൻ യോഗ്യനാണോ എന്ന് തോന്നില്ല. നോക്കിക്കേ, അയാളെക്കുറിച്ച് തുടങ്ങുന്ന ഇങ്ങനെയാണ് പത്താം അധ്യായം. ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനായിരുന്നു, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, അവൻ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ധ്യാനം എന്തിനാണ് നമ്മൾ യോഗിക്കും? അഞ്ച് പൈസ ആർക്കെങ്കിലും കൊടുത്താൽ. ഇപ്പൊ ഞാനൊരു ബാങ്ക് മാനേജറുമായിട്ട് ഒരിക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളി എന്നോട് ഞാനിങ്ങനെ, ഞാൻ ബാങ്ക് മാനേജറുമായിട്ട് സുവിശേഷം പറയാറുണ്ട്, അവർ കേൾക്കുകയും ചെയ്യും. കാരണം അവർക്കറിയാം ഞങ്ങളുടെ ഇടപാട് എങ്ങനെയാണ്. സ്വപ്നം അത് പറയാൻ ചെയ്യും, നമുക്ക് കൃപ തരട്ടെ, അത്രയും ഭാഗം വിടുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സുവിശേഷം പറയുകയാണ്. ഞാൻ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് പുറത്ത് കൊടുത്താൽ എത്ര രൂപയൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാം സാറ്, ഞാൻ സുവിശേഷം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ബിസിനസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. സാർ വളരെ ശാന്തമായിട്ട് കേട്ടിരുന്നിട്ട് അദ്ദേഹം എന്നോട് പറയുക, ഞാൻ ഈയിടെ യോഗത്തിനൊക്കെ പോയി, എനിക്ക് വലിയ മാറ്റം വന്നു, ഞാൻ ഒന്നും കൊടുക്കുകയില്ലായിരുന്നു, നീതു ഈ അടുത്ത ദിവസം ഞാൻ 5 രൂപ ഒരാൾ കൊടുത്തു. എനിക്ക് വളരെ ചിരിക്കണമെന്ന് തോന്നി. വളരെ വളരെ പഴക്കമുള്ളൊരു ക്രിസ്ത്യാനിയാണ് പുള്ളി, 5 രൂപ കൊടുക്കാൻ തുടങ്ങിയെന്ന്. ഭയങ്കര ധാർമ്മിക പ്രവർത്തകനായിട്ടാണ് പുള്ളി പറഞ്ഞത്. ഞാനോടത്ത് ഇങ്ങനെയാണ് അങ്ങനെ ആദ്യം കാണുമ്പോഴേ നമ്മൾ ദ്രോഹിക്കുന്നു എന്നോർത്ത് ഞാനതൊരു വലിയ കാര്യമായിട്ട് തന്നെ അംഗീകരിച്ചിട്ട് അവിടുത്തെ, കാരണം അദ്ദേഹത്തിന്റെ കുടുംബ നേതൃത്വത്തിൽ 5 രൂപ അവരുടെ കുടുംബത്തിൽ നിന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ വലുതാണ്. കാരണം ദൈവങ്ങൾക്ക് പോലും 10 പൈസ മതിയാണ്, അവിടെ അതെറിഞ്ഞു കൊടുത്താൽ അവരെന്നെ സന്തോഷിച്ചു. ഈ മനുഷ്യൻ അങ്ങനല്ല, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, വളരെ ധർമ്മം ചെയ്യുന്നവൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. ഇനി അദ്ദേഹത്തെ കുറിച്ച് താനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൂതൻ തന്റെ വീട്ടിൽ വന്നു. എന്റെ ദൈവം, നിങ്ങൾ ആരെങ്കിലും ദൂതൻ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ദൂതൻ ചെന്നിങ്ങനെ വർത്തമാനമൊക്കെ പറയും. കൊർന്നലിയോസിന്റെ വീട്ടിൽ ദൂതൻ ചെന്ന് പറയുകയാണ്, ഈ കൊർന്നലിയോസിനോട്, ഇത്രയും കഴിവുള്ള കൊർന്നലിയോസിനോട് ദൂതൻ വന്ന് പറയുകയാണ്. അപ്പൊ 10-ാം അദ്ധ്യായം വീട്ടിൽ ചെന്ന് വായിക്കുക. കൊർന്നലിയോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിലെത്തിയിരിക്കുന്നു, എന്നാൽ നീ ഇപ്പോൾ നീ ആളയക്കണം, യോപ്പയിൽ പത്രോസിനെ നീ വിളിക്കണം. നമ്മളാണ് ഇങ്ങനെ ചോദിക്കും, കർത്താവ് എന്റെ ധർമ്മവും പ്രാർത്ഥനയൊക്കെ സ്വർഗത്തിൽ എത്തിയല്ലോ, ഞാൻ പിന്നെ എന്തിനാ പത്രോസിനെ വിളിക്കുന്നു? അയാളാണ് ധർമ്മം പോലും കൊടുക്കുന്നവനല്ല. ഒരു പാവപ്പെട്ട ഒരു ധർമ്മക്കാരൻ മാത്രമേ പത്രോസിനോട് ധർമ്മം ചോദിച്ചിട്ടുള്ളൂ. അത് പ്രവർത്തകരുടെ ദിവസം 3-ാം അധ്യായത്തിൽ അല്ലേ, 3-ൽ അല്ലേ എഴുതിയിട്ടുണ്ട്. പത്രോസ് പറഞ്ഞ, എന്റെ കയ്യിലൊന്നുമില്ല. പിന്നെ ഒരു ധർമ്മക്കാരനും പുള്ളിയോട് ചോദിച്ചിട്ട്, ഇങ്ങനെയുള്ളവനെയൊക്കെ വിളിച്ച് ഞാൻ പിന്നെ പ്രസംഗം കേൾക്കണോ എന്ന് കൊർന്നലിയോസിന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. പണ്ട് തനിക്ക് വേറെ ഒരു കാര്യം പറയാം, കർത്താ നീ തന്നെയല്ലേ പറഞ്ഞ എന്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിലെത്തിയെന്ന്, ഇനി പിന്നെ ഞാൻ വേറൊരു പ്രസംഗവും കേട്ടിട്ട് വല്ല ആവശ്യമുണ്ടോ? ഇതൊന്നും പറഞ്ഞില്ല. ഒരു നല്ല ആത്മീയന്റെ ലക്ഷണം, അവനോട് ദൈവം പറഞ്ഞാൽ അവൻ
അനുസരിച്ചു.
എന്നിട്ട് ദൂതൻ വഴി കൊടുക്കുന്ന രംഗം എന്നെ വളരെ ചിന്തിപ്പിക്കുകയാണ്. കാരണം അവിടെ 2 ശീമോന്മാരുണ്ട്. ഒരു ശീമോന്റെ വീട്ടിലാണ് ഈ ശീമോൻ താമസിക്കുന്നത്. അതുകൊണ്ട് ദൂതൻ വഴി കൊടുത്താൽ ശരിയായ വഴിവിവരം കൊടുക്കും. ആ ഭാഗം ഒന്ന് വായിക്കും. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അടുത്തത്
അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു.
എത്ര ക്ലിയറായ അഡ്രസ്സാണ്. നമ്മുടെ ആൾക്കാരോട് ചോദിച്ചാൽ എവിടെ പോകുന്നത്, എവിടോട്ട് പോകുന്നു പറയും. നമ്മൾ കറക്റ്റ് പറയുകയല്ല, വടി വെക്കുന്നിടത്ത് കൂടെ വെക്കുകയല്ല. ദൈവം ഒരു അഡ്രസ്സ് കൊടുക്കുമ്പോൾ ക്ലിയർ ആയ അഡ്രസ്സാണ്. ഇനി ഇതിനൊരു കത്ത് ഇട്ടാൽ എങ്ങനെ എഴുതാൻ വെക്കും? Peter the Apostle, care of Simon the Tanner, your Pabio near Sushon.
പോസ്റ്റ്മാൻ ഒരു പ്രയാസം കൂടാതെ അവിടെ കത്തിട്ടു.
എന്നാൽ കർത്താവിന്റെ ദൂതൻ പറഞ്ഞപ്പോൾ ഒരു രസകരമായ കാര്യം പറഞ്ഞു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കും.
എന്താ ദൈവം അങ്ങനെ പറഞ്ഞെന്നറിയാമോ? വിളിക്കുന്നവൻ ആള് മാറി, ആള് മാറി തോൽക്കൊല്ലനെ വിളിച്ചുകൊണ്ട് വന്നാൽ അവൻ തോലിന്റെ കാര്യം പറയും. അതിപ്പോൾ സിംഗപ്പൂരിൽ ഡിമാൻഡ് ഉണ്ടെന്നും അതിപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നതാണെന്നും അത് എക്സ്പോർട്ട് ചെയ്യാൻ കൊള്ളാമെന്ന് ഇതേ അവൻ അവിടെ പ്രസംഗിക്കത്തുള്ളൂ. അതുകൊണ്ട് അവനെ കൊള്ളാം, അവൻ അവിടെ ഇരിക്കട്ടെ, അവനെ കൊള്ളാം. ഇപ്പോൾ വിളിക്കേണ്ടത് പത്രോസിനെയാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പം, നമ്മൾ പത്രോസിനെ വിളിക്കാൻ പോവും, നമുക്ക് കിട്ടുന്ന തോൽക്കൊല്ലനാണ്, അവൻ തോലിന്റെ കാര്യം പറഞ്ഞിട്ട് പോകും. തോലുറക്ക് എങ്ങനെ ഇടാം, തോലുകൊണ്ടെന്തെല്ലാം പണികൾ നടത്താം, അതിന്റെ തിയറി എല്ലാം അവൻ പറയും. തോലുറക്കിടുന്നതിനെ കുറിച്ച് അവനെ പഠിച്ചാൽ തന്നെ നമുക്ക് ഡോക്ടറേറ്റ് എടുക്കുകയും ചെയ്യാം. എന്നാൽ പത്രോസിന്റെ കയ്യിൽ ഇരിക്കുന്നത് തോലുറക്കിടുന്നതല്ല, ജീവിതത്തെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നതാണ്, അത് സ്വർഗം കൊടുത്തതാണ്.
പത്രോസ് വന്നപ്പോൾ തന്നെ ഈ ക്യാപ്റ്റൻ, ഈ ശതാധിപൻ ഈ പത്രോസിന്റെ കാലിലോട്ടങ്ങ് വീണു. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം, സമയക്കുറവുകൊണ്ടാണ് ഞാൻ വായിപ്പിക്കാൻ. ഉടനെ പത്രോസ് ഇങ്ങനെ നിൽക്കുകയാണ്, എല്ലാവരും വന്നിട്ട് വീണാട്ട്, എല്ലാവർക്കും വീഴാൻ മേലാത്തവരെല്ലാം എന്റെ കയ്യിൽ വീണാട്ട്, എന്താണ് നീ വീഴാതിരിക്കുന്നത് എന്നല്ല പറയുന്നത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വീണില്ലെങ്കിൽ അവർക്ക് അത്ര ഇഷ്ടപ്പെടുക.
പത്രോസ് ചാടി ഇവനെ പൊക്കി നിർത്തിയിട്ട് പറയുന്നത്, അരുത്, ഞാൻ നിന്നെ പോലൊരു മനുഷ്യനാണ്.
സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, മനുഷ്യനെയല്ല.
എന്നിട്ട് പത്രോസ് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. 44 മുതലുള്ള വാക്യം വായിച്ചാൽ ഇവർ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു, ഇവർ അന്യഭാഷയും പ്രാപിച്ചു.
അപ്പോൾ ഈ ഭക്തനായ മനുഷ്യൻ, ധർമ്മപ്രവൃത്തി ചെയ്യുന്ന മനുഷ്യൻ, ദൂതനുമായിട്ട് സംസാരിച്ച മനുഷ്യൻ, പത്രോസിനെ വിളിച്ച് യോഗം നടത്തിയ മനുഷ്യൻ,
പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച മനുഷ്യനെ പത്രോസ് പറഞ്ഞ് സ്നാനപ്പെടുത്ത. നമ്മളാണെങ്കിൽ ഉടനെ തീറി കൊണ്ടുവരും, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, അവൻ അഗ്നിയിലും പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടുത്തും, ഞാൻ വെള്ളം കൊണ്ടേ സ്നാനപ്പെടുത്തുന്നുള്ളൂ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്നാനമാണ് വലുത്, ഇത് ആവശ്യമില്ലെന്നൊക്കെ പറയും. അഭിഷേകം പ്രാപിച്ച കൊർന്നെല്യോസ് സ്നാനപ്പെടും, പ്രാർത്ഥിക്കുന്ന കൊർന്നെല്യോസ് സ്നാനപ്പെടും, ധർമ്മങ്ങൾ ചെയ്യുന്ന കൊർന്നെല്യോസ് സ്നാനപ്പെടും, കർത്താവിന്റെ ദൂതനുമായി സംസാരിച്ച കൊർന്നെല്യോസ് സ്നാനപ്പെടും. ദൈവമക്കളെ, കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങ് അനുസരിച്ചു വരും, അതുകൊണ്ട് ഒരു ദോഷവും വരിക. ഏതായാലും സ്നാനപ്പെട്ടതുകൊണ്ട് സ്വർഗത്തിൽ വരണമെന്ന് ദൈവം പറയുകയല്ലോ.
10 നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞാൽ 16 വരുമ്പോൾ ഒരു ജയിൽ സൂപ്രണ്ട് തന്നെ അങ്ങ് സ്നാനപ്പെടുകയാണ്.
18 വരുമ്പോൾ പള്ളിപ്രമാണിയായ ക്രിസ്പോസും പാർട്ടിയും എല്ലാം ഇറങ്ങി വരുന്ന സ്നാനപ്പെടാൻ. ദൈവമക്കളെ, ബൈബിളിൽ രേഖപ്പെടുത്തിയതൊക്കെ സ്നാനപ്പെട്ടവരൊന്നും നിങ്ങളെക്കാൾ ആരെക്കാളും ചെറിയവരല്ലായിരുന്നു. നമ്മളെക്കാൾ എല്ലാ നിലകളിലും പണപരമായും വിദ്യാഭ്യാസപരമായും സംസ്കാരപരമായും
പാരമ്പര്യപരമായും
ഉയർന്നവരായിരുന്നു. അവർക്ക് വേണ്ടാത്ത പാരമ്പര്യം നമുക്കെന്തിന്? അവർക്ക് വേണ്ടാത്ത പഴക്കം നമുക്കെന്തിന്? നമുക്ക് കർത്താവിനെ അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കും.
ഞാൻ ആരെയും പരസ്യമായി വിമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അതെന്റെ ശുശ്രൂഷയല്ല.
സത്യാന്വേഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചില ചിന്തകൾ മാത്രം.
എന്തിനാണ് സ്നാനപ്പെടുന്നത്? ഗലാത്തി ലേഖനം 3:27 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്,
യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. സ്നാനം പെന്തക്കോസ്തിൽ ചേരാനല്ല, സ്നാനം ക്രിസ്തീയ മതത്തിൽ ചേരാനല്ല, യേശുവിനോട് ചേരുവാനാണ്.
ആർക്കെങ്കിലും യേശുവിനോട് ചേരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ സ്നാനപ്പെട്ടു വന്നിട്ട്. പത്രോസിന്റെ 1 3:21 പത്രോസ് ലീഗ പറയുന്നത്, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയാനായിട്ടുള്ളതല്ല,
ദൈവത്തോടുള്ള ഒരു നല്ല മനസാക്ഷിക്ക് വേണ്ടിയാണ്.
ഒരു നല്ല മനസാക്ഷി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവർ സ്നാനപ്പെട്ടു കൊള്ളട്ടെ. സ്നാനം നടക്കുമ്പോൾ ഒരു മേജർ സർജറി അവന്റെ ഉള്ളിൽ നടക്കുകയാണ്, അവരൊരു നല്ല മനസാക്ഷി ഉണ്ടാകുക. സ്നാന മനസാക്ഷിയെ കുറിച്ച് പരേതനായ വി എ തോമസ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഈ മനസാക്ഷി കുത്തുന്നത് എങ്ങനെയാ? ഈ മനസാക്ഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഇന്നില്ല. നാല് കോണുകളുള്ള ഒരു ചതുരക്കട്ട പോലെ ആ മനസാക്ഷി എന്നാണ്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഈ മനസാക്ഷി കുത്തും, ചെയ്യരുത് ചെയ്യണം കുത്തും, അങ്ങനെയാണ് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു പാപം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസാക്ഷി പറയും ചെയ്യരുത്, ജഡൻ പറയും ചെയ്യും,
ചെയ്യരുത് ചെയ്യണം, ചെയ്യരുത് ചെയ്യണം, നോക്കരുത് നോക്കണം, പോകരുത് പോകണം, കുടിക്കരുത് കുടിക്കണം, അടിക്കരുത് അടിക്കണം. ഇതിങ്ങനെ നമ്മുടെ ജഡവും ജഡവും മനസാക്ഷിയും കൂടെ തമ്മിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. അത് മനസാക്ഷിയുള്ള എല്ലാവർക്കും അതുണ്ടാകും. ഇപ്പൊ ചെല്ലു പറയുന്നത് എന്നിട്ട് എനിക്കതില്ലല്ലോ, ഒരിക്കലും അതുണ്ടായിരുന്നു. ഇതിന്റെ കോൺ ഇടിച്ചിടിച്ച് ഇതിന്റെ കോണ് പോയിട്ട് ചിലരത് പ്ലേറ്റ് പോലെയായി. അതുകൊണ്ട് അത് കറങ്ങുന്നത് കൊണ്ട് അവർ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതാ കർത്തൃമേശയൊക്കെ പരസ്യമായിട്ട് പിണങ്ങിയിരുന്നിട്ടും വെറും ചുമ്മാതെ വാവിളിക്കുന്നതാതാ, അവന് ഒരു ഉത്തരവില്ല. ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക, ഇതിന് മൂലയില്ല ഫോണുമില്ല, അതൊക്കെ എന്തേ പോയത്? എന്നാൽ ജീവിക്കുന്ന ദൈവമക്കൾക്കൊരു മനസാക്ഷിയുണ്ട്. അവരേത് കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും തിരുവചനം വായിക്കുമ്പോൾ അതനുസരിച്ചില്ലെങ്കിൽ അവരുടെ മനസാക്ഷി കുത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന് പൈതലേ നീ സ്നാനപ്പെടുമ്പോൾ ദൈവമായിട്ട് നിനക്കൊരു നല്ല മനസാക്ഷി ദൈവം തരികയാണ്. ഇനി എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ഞാൻ പറയാം. ബൈബിളിൽ രണ്ട് വാക്യങ്ങൾ മാത്രമേ സ്നാനം പാപമോചനത്തിന് കാരണമാകുമെന്ന് എഴുതിയിട്ടുണ്ട്. അത് അപ്പോസ്തലപ്രവൃത്തി 2:37 37-38 വാക്യങ്ങളിൽ പത്രോസും മറ്റൊന്ന് പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 22:16 പറഞ്ഞ വാക്യങ്ങളാണ്. ആ രണ്ട് വാക്യങ്ങളിലും സ്നാനം പാപമോചനത്തിന് മുഖാന്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പത്രോസ് പറയുന്നത് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 2:22 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അനന്യാസനോട് പറയുന്ന ദൈവം പറയുന്നത് വേഗം എഴുന്നേറ്റ് സ്നാനപ്പെട്ട് നിന്റെ പാപം കഴുകിക്കളയും. സ്നാനത്തിൽ എങ്ങനെയാണ് പാപമോചനം ലഭിക്കുന്നത്? ക്രൈസ്തവ മതത്തിന്റെ ചില വിഭാഗങ്ങൾ പറയാറുണ്ട് പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രം എന്ന് പറയാറുണ്ട്. എന്നാൽ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്നാനമാണോ അതോ യേശുവിന്റെ ക്രൂശാണോ നമ്മുടെ പാപം മോചിക്കുന്നത്? യേശുവിന്റെ ക്രൂശീകരണമാണ് നമ്മുടെ പാപം മോചിക്കുന്നതെങ്കിൽ പത്രോസും പൗലോസും പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ ചിന്ത എന്നെ ഭരിച്ചു. അതിനെ ചിത്രീകരിക്കുന്ന മനോഹരമായ ഒരു ചിന്ത പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കും. റോമാലേഖനത്തിൽ ഇതിന് മറുപടി പറഞ്ഞിട്ട് റോമാലേഖനം 6:2 വാക്യങ്ങളിൽ പൗലോസ് ലീഗ പറയുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? യേശുവിന്റെ ക്രൂശാണ് നമ്മുടെ പാപപരിഹാരത്തിന് നിധാനമായിരിക്കുന്നത്. എന്നാൽ നാം ജനിക്കുന്നതിന് മുൻപേ യേശു മരിച്ചു. ആകയാൽ നമുക്കെങ്ങനെ യേശുവിന്റെ ക്രൂശുമായി ബന്ധപ്പെടാം? അതിന് നമുക്കൊരു വഴി മാത്രമേ എന്നുള്ളൂ, സ്നാനം. സ്നാനത്തിലൂടെ നമുക്ക് യേശുവിന്റെ മരണവുമായി ബന്ധപ്പെടാം. തന്മൂലം ആ മരണം നമ്മുടെ പാപമോചനത്തിന് കാരണമായി തീരും. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെടാതിരുന്നത് സ്നാനം യേശുവിന്റെ മരണത്തോട് പങ്കാളിയാകുന്നതാണ്. അവൻ ഡയറക്റ്റായിട്ട് പങ്കാളിയായി. എനിക്കും നിങ്ങൾക്കും അതിന് അവസരമില്ല. അതുകൊണ്ട് ദൈവം ഒരു അവസരം തന്നിരിക്കുന്നു, സ്നാനത്തിലൂടെ അവന്റെ മരണത്തോട് പങ്കാളിയാകാം. എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്, ഇനി പല മുഖാന്തരങ്ങളുണ്ടെങ്കിലും ഈ കേബിൾ ഇല്ലെങ്കിൽ എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ഈ കേബിൾ ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ കേബിളിനേക്കാൾ വളരെ വിലയുള്ളതാണ് ഇതിന്റെ മറ്റ് ആർട്ടിക്കിൾസ്. പക്ഷേ ഈ കേബിൾ ഇല്ലെങ്കിൽ ഇതുകൊണ്ട് അർത്ഥമില്ല. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ട്രില്യൺസ് ഓഫ് ഡോളർ ചിലവഴിച്ചിട്ടുണ്ടാകും. അതിന്റെ എല്ലാ ബൾബുകളും പവർ സ്റ്റേഷനുകൾക്കും എല്ലാം വിലയുള്ളതാണ്. എന്നാൽ അതിനെ കണക്ട് ചെയ്യുന്ന ചെറിയ വയറുകളില്ലെങ്കിൽ പ്രയോജനമില്ല. ഇതുപോലെ സ്നാനം ക്രൂശും പാപിയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കോഡ് വയറാണ്. അവൻ സ്നാനപ്പെടുമ്പോൾ ക്രൂശിലൊഴുകിയ രക്തം, പാപമോചനത്തിന്റെ രക്തം ആ വയറിലൂടെ അവനിലേക്ക് വരികയാണ്. അങ്ങനെയാണ് അവന്റെ പാപം മോചിക്കപ്പെടുന്നത്.
അതുകൊണ്ടാണ് സ്നേഹിത നീ സ്നാനപ്പെടാതിരിക്കാൻ സാത്താൻ പരിശ്രമിക്കുന്നു. അതിനെതിരായി അവൻ നിൽക്കുന്നതും അത് തന്നെയാണ്.
ആകയാൽ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും.
അങ്ങനെ ദൈവത്തിന്റെ സഭ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, ഇത് പഠിപ്പിക്കാത്ത സമൂഹങ്ങളിൽ നിന്നുള്ള വേർപാട്, ഇങ്ങനെ വേർപെട്ടവരോട് കൂടിയുള്ള കർത്തൃമേശ, അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ, സുവിശേഷകന്മാർ തുടങ്ങിയ അഞ്ചുവിധ ശുശ്രൂഷകളെ അംഗീകരിക്കുന്ന കൂട്ടായ്മ,
പ്രാർത്ഥന, ഇങ്ങനെ ഉപദേശത്തിൽ അവർ ഊനമില്ലാത്തത് ആയിരിക്കണം.
നമുക്ക് ആ വാക്യം വായിക്കാം. എന്റെ കാന്തെ നീ സുന്ദരി, നിരക്കൂലമില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും നോക്കി ഇത് പറയുമോ? നീ പെന്തക്കോസ്തുകാരനാണോ, മാർത്തോമക്കാരനാണോ, സിഎസ്ഐക്കാരനാണോ, യാക്കോബക്കാരനാണോ, കത്തോലിക്കനാണോ എന്ന് എന്റെ കർത്താവ് ചോദിക്കുകയില്ല. എന്റെ കർത്താവ് ചോദിക്കും, നീ ഊനമില്ലാത്തവനാണോ, നീ ഊനമില്ലാത്തവനാണോ, നീ ഉപദേശത്തിൽ ഊനമില്ലാത്തവനാണോ, നീ ജീവനവിശുദ്ധിയിൽ ഊനമില്ലാത്തവനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ കർത്താവെ എന്ന് ഏൽപ്പിക്കുവാൻ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. സമയം വളരെ വൈകുന്നു.
ദൈവത്തിന്റെ സഭ കെട്ടിയടയ്ക്കപ്പെട്ടൊരു തോട്ടമാണ്.
4:12 വേഗം വായിക്കാം. ഞാൻ എന്റെ വാക്കുകളെ ഇന്ന് നേരത്തെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടിയടത്തിരിക്കുന്ന ഒരു തോട്ടം, അടുത്തിരിക്കുന്ന ഒരു നീരുള്ള
ദൈവത്തിന്റെ സഭ കെട്ടിയടയ്ക്കപ്പെട്ടൊരു തോട്ടമാണ്. കാണുന്നവർക്കെല്ലാം വലിഞ്ഞു കയറാനുള്ളതും കാണുന്ന ഉപദേശങ്ങളെല്ലാം സ്ഥാപിക്കാനുള്ളതും അല്ല. ഈ തത്വം മനസ്സിലാക്കാതിരുന്ന ക്രൈസ്തവ ലോകം അതിന്റെ വേലിക്കെട്ടുകൾ പലർക്കും വേണ്ടി തുറന്നു കൊടുത്തു. പലരും ഇതിനകത്ത് കയറി. ഇപ്പോൾ ചിലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം ആണാണോ പെണ്ണാണോ. അവനെല്ലാം പഠിച്ചു, ഇനി ബാക്കി പഠിക്കണം. ദൈവം ആണാണോ പെണ്ണാണോ, കർത്താവൊന്നും വരികയില്ല, സുവിശേഷം പറയരുത്, അത് തെറ്റാണ്.
വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ WCCയുടെ ഉപദേശം, 130-ൽ ക്രൈസ്തവ മതങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ആ കൗൺസിൽ, ഒത്തിരി ഡോക്ടറേറ്റ് ഉള്ള ആൾക്കാരാൽ നയിക്കപ്പെടുന്ന, ഒത്തിരി മതാധ്യക്ഷന്മാരുള്ള ആൾക്കാർ നയിക്കുന്ന ആ കൗൺസിലിന്റെ ഉപദേശം സുവിശേഷം പറയരുത്. പിന്നെ മേക്ക് എ ഹിന്ദു എ ബെറ്റർ ഹിന്ദു, ഡോണ്ട് കൺവേർട്ട് ഹിം. മേക്ക് എ മുസ്ലിം എ ബെറ്റർ മുസ്ലിം, ഡോണ്ട് കൺവേർട്ട് ഹിം. മേക്ക് എ ക്രിസ്ത്യൻ എ ബെറ്റർ ക്രിസ്ത്യൻ. ഈ പണ്ഡിതന്മാരുടെ കൗൺസിൽ മുഖാന്തരം ഒരു ഹിന്ദുവും ബെറ്റർ ആയില്ല, ഒരു മുസ്ലിമും ബെറ്റർ ആയില്ല. ഈ പിശാചിന്റെ ഉപദേശം അനുസരിക്കാത്ത ദൈവദാസന്മാർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അനേക മുസ്ലിംമാരും അനേക ഉപാലകൃഷ്ണന്മാരും ബെറ്റർ ആയിട്ടുണ്ട്.
ദൈവസഭയെ ലൂസിഫറിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും എതിരായി ഡോക്ടറേറ്റ് എടുത്തവർക്ക് വേണ്ടി വേര് പൊളിച്ചു കൊടുക്കരുത്.
പ്രൈസ് ദി ലോർഡ്,
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സഭ കെട്ടിയടയ്ക്കപ്പെട്ടൊരു തോട്ടമാണ്. വഴിയെ പോകുന്നവർക്ക് കയറിയിറങ്ങി മേയുവാനായിട്ടുള്ളതല്ല, അതതിന്റെ ഉപദേശവും അതിന്റെ വിശുദ്ധിയും കാലങ്ങൾ മാറിയാലും നിലനിർത്തുന്നതായ ഒരു ജീവൽ സൗധമാണ് ദൈവത്തിന്റെ സഭ. അതിന്റെ അടിസ്ഥാന വേശുവാണ്, അതിന്റെ ശിരസ് വേശുവാണ്, അതിലെ ശുശ്രൂഷകന്മാർ അപ്പോസ്തലന്മാരാണ്, ഇടയന്മാരാണ്, പ്രവാചകന്മാരാണ്, സുവിശേഷകന്മാരാണ്, അതിലെ അടിസ്ഥാന ഗ്രന്ഥം ബൈബിളാണ്, അതിന്റെ ശക്തി പരിശുദ്ധാത്മാവാണ്.
എന്നാൽ ഈ കാന്ത എവിടെയാണ് ഇരിക്കുന്നതെന്നറിയാമോ? ഈ ഉപദേശത്തിലേക്ക് വരുമ്പോൾ ഈ കാന്ത ഒറ്റപ്പെടും. ഈ കാന്ത വളരെ നാരോ മൈൻഡഡ് ആണെന്ന് പറയും. അതുകൊണ്ട് ഈ കാന്തയുടെ അനുഭവം നിരണ്ട കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഇവിടെ എവിടെയാണ് ഇരിക്കുന്നത് നോക്കിക്കേ. ഉത്തമികിതൻ 2:2
മുള്ളുകളുടെ ഇടയിൽ ഒരു താമര പോലെ എന്റെ കാന്ത ഇരിക്കുന്നു. അവൾ കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടമായതുകൊണ്ട്, അവൾക്ക് ദൈവാധിഷ്ഠിതമായ ഉപദേശമുള്ളത് കൊണ്ട്, അവൾ തെറ്റായ കാര്യത്തിന് കോംപ്രമൈസ് ചെയ്യുവാൻ പോകാതിരുന്നത് കൊണ്ട് അവൾ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ ഭാര്യയാകുവാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് അവൾ ഇപ്പോൾ മുള്ളിനിടയിലാണ്. ഒന്നാം നൂറ്റാണ്ടിൽ റോമിലെ കൊലോസ്യത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ സിംഹത്തിന്റെയും കരുടയുടെയും മുൻപിൽ വലിച്ചെറിഞ്ഞ് അവരെ കടിച്ചു കീറി തിന്നുന്നത് കണ്ട് ഗ്യാലറിയിലിരുന്ന് ജനങ്ങൾ സന്തോഷിച്ചു. പൈമരങ്ങളിൽ കൂട്ടിക്കെട്ടി അതിനെ അഴിച്ചുവിട്ട് അവരുടെ ശരീരത്തെ രണ്ട് തുണ്ടങ്ങളാക്കി ചിലരെ ക്രൂശിച്ചു, ചിലരിൽ ചാക്കുശീലകൾ പൊതിഞ്ഞ് എണ്ണയൊഴിച്ച് കത്തിച്ച് അതിന്റെ പ്രകാശത്തിൽ നീറോ യാത്ര ചെയ്തു. എന്തിനവർ മരിച്ചു? കൈസറിനെ ആരാധിക്കാതിരുന്നതുകൊണ്ട്, കൈസറിനെ രാജാവായി അംഗീകരിക്കാതിരുന്നതുകൊണ്ട്, അവരുടെ രാജാവിനെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ട്, കോംപ്രമൈസ് ചെയ്യുവാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട്, കൈസറിന്റെ ദൈവത്തെ അംഗീകരിക്കാതിരുന്നത് കൊണ്ട്, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചത് കൊണ്ട്, യേശു മാത്രം രക്ഷിതാവെന്ന് ഉയർത്തി പറഞ്ഞത് കൊണ്ട് ജനകോടികൾ യേശുവിന് വേണ്ടി മരിച്ചു. തോമസ് അപ്പോസ്തലൻ മരിച്ചത് മറവന്മാരുടെ ദൈവത്തെ അംഗീകരിക്കാതെ യേശുവിനെ ഉയർത്തിയത് കൊണ്ടാണ്. WCC പറയുന്നത് പോലെ അതിലെ അംഗമായിരുന്ന പൗലോസെങ്കിൽ, അതിലെ അംഗമായിരുന്ന പത്രോസെങ്കിൽ, അതിലെ അംഗമായിരുന്ന യോഗനാണെങ്കിൽ അവരാരും മരിക്കുകയില്ലായിരുന്നു. അവരൊന്നും അതിലല്ലായിരുന്നതിനാൽ നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഉള്ളിടയിലാണ് ദൈവത്തിന്റെ പൈതലെ, നീ സത്യം പറയുന്നത് കൊണ്ട്, സത്യാരാധനക്കാരനായിരുന്നത് കൊണ്ട് നീ മുള്ളിനിടയിലാണെങ്കിൽ അതിലൊരു അനുഗ്രഹം ഉണ്ടാ, മുള്ളി നിന്നെ നശിപ്പിക്കുകയില്ല, കർത്താവ് നിന്നെ സൂക്ഷി. 2:14 ഈ കാന്തയിരിക്കുന്ന സ്ഥലം ഒന്ന് നോക്കി, പാറയുടെ പിളർപ്പിലും കടും തൂക്കിന്റെ മറവിലുമായിരിക്കുന്ന എന്റെ പ്രാവേ. അവിടെ ഒരു കടും തൂക്കിന്റെ മറവിലാണ്, ഏത് സമയവും വീഴാവുന്ന നിലയിലാണ്. പക്ഷെങ്കിൽ അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ കടുംതൂക്കിന്റേതായ ഒരു മറവുണ്ട്. ദൈവമക്കൾ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു വരമുണ്ട്. ആ വരത്തിന്റെ പേര് പറയാം, കൃപാവരങ്ങൾ പലതുണ്ട്, രോഗശാന്തി വരമുണ്ട്, അത്ഭുതത്തിന്റെ വരമുണ്ട്, അതിലൊരു വരമുണ്ട്. ആ വരം പറയാനാണ്, കഷ്ടത അനുഭവിക്കാനും നിങ്ങൾക്ക് വരം തന്നിരിക്കും. വരങ്ങളെല്ലാം കൂടെ ഒരു വെക്കേഷൻ ഒന്നിച്ചുകൂടി. ഒന്നിച്ചുകൂടിയപ്പോൾ അവർ അവരുടെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ എന്റെ ഭാവനയിൽ പറയാം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വെക്കേഷൻ ഒന്നിച്ചുകൂടി, ഇന്ത്യയിൽ നിന്നും ഹൂസ്റ്റണിൽ നിന്നും എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി ടോറിയത്തിലെ അവരുടെ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഗിഫ്റ്റ് മറക്കൾ എന്നിട്ട് പറഞ്ഞു, എന്റെ ആചാരങ്ങൾക്ക് ഇപ്പം കൂടുതൽ ഇഷ്ടം, ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, വലിയ അത്ഭുതങ്ങൾ നടന്നു, എല്ലാവരും കൈയടിച്ചു. ഗിഫ്റ്റ് ഓഫ് പ്രോഫസി എഴുന്നിട്ട് പറഞ്ഞു, എന്നെ വളരെ ആൾക്കാർ മാനിക്കുന്നുണ്ട്, ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഈ കഷ്ടതയുടെ വരം മാത്രം മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ചെയർമാൻ ചോദിച്ചു, തനിക്കൊന്നും പറയാനില്ല, ഓ നമ്മളെ വന്നിട്ട് അടുപ്പിക്കുന്നു, ദൈവമക്കളെയും അടുപ്പിക്കുന്നിടത്ത് അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ കയറിയാൽ ഉടൻ തന്നെ ഉടനെ ഉപസിച്ച് എന്റെ തല കൈവച്ച് ഫൽസിച്ച് ശാസിച്ച് എന്നെ അവർ ഓടിക്കുക. എന്നാൽ ഈ കഷ്ടതയുടെ വരം പ്രാപിച്ചവർ നരകത്തിൽ പോകാൻ സാധ്യത വളരെ കുറവാണ്. അവരെ ധാരാളം സ്വർഗത്തിൽ കാണുവാനായി കഴിയും. കടുംതൂക്കിന്റെ മറവിലും മുള്ളുകിടയിടയിലുമായൊരു അനുഭവം ദൈവവേദനയെ എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ നഷ്ടപ്പെടുവാൻ സാധ്യതകൾ വളരെ കുറവാണ്. അത് പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും ജീവിത വിശുദ്ധിയിലേക്കും ക്രമീകരണത്തിലേക്കും നയിക്കും. അത് നമ്മളെ നിത്യത വരെ കൊണ്ടെത്തിക്കും. ആ വരം പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി മാനുഷികമായ വശം പറയാം. ഭക്ഷണ സാധനങ്ങളെല്ലാം ഒന്നിച്ചുകൂടിയെന്നിരിക്കട്ടെ, കാളയും പോത്തും കെന്തക്കിയും ആടും വെജിറ്റബിൾ സാധനവും എല്ലാം ഒന്നിച്ചുകൂടി കാള എഴുന്നിട്ട് സാക്ഷ്യം പറഞ്ഞു, എന്നെ ആൾക്കാർക്ക് വളരെ താല്പര്യമാണ്, എന്നെയാണ് കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത്, ആടെല്ലാം പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരു പുള്ളിക്കാരൻ അവിടെ ഇരിക്കുകയാണ്, പാവയ്ക്കോട് ചോദിക്കുക, നിന്നെ വലിയ ഇഷ്ടം? എന്നെ വലിയ ഇഷ്ടം ആർക്കുമില്ല, എന്നാൽ പാവയ്ക്ക തിന്ന ആർക്കും കൊളസ്ട്രോൾ ഉണ്ടായിട്ടില്ല, ഷുഗർ ഉണ്ടായിട്ടില്ല, അവനെ ആർക്കും വേണ്ട, അതാ കുഴപ്പം. എന്നാൽ ഈ ദ്രോഹിക്കുന്നവനെ നമുക്ക് വേണം. നമ്മൾ ഈ കഴിക്കുന്ന ആഹാരമല്ല, ഒരു 45-50 വർഷം കഴിയുമ്പോൾ ജീവൻ പ്രാപിക്കും. കെന്തക്കി ഫ്രൈഡ് ചിക്കനൊക്കെ ചിക്കൻ ആയിട്ട് വരും, നമ്മുടെ ചുറ്റും നിന്ന് കൊത്തും, കാളയൊക്കെ നമ്മളെ ചപ്പും. 19 വർഷം കഴിയുമ്പോൾ നമ്മൾ കഴിച്ചതെല്ലാം ജീവൻ പ്രാപിച്ചിങ്ങനെ ഇറങ്ങി വരും.
എന്നാൽ താവയ്ക്ക് ആർക്കും ഇഷ്ടമല്ല.
നിങ്ങൾക്കറിയാമോ ശരീരത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭാഗം ഏതാണെന്ന്?
ശരീരത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭാഗം വേദന അനുഭവിക്കാനുള്ള കഴിവും വേദനയുമാണ്. അതുള്ളതുകൊണ്ടാണ് നമ്മുടെ തലയും കൈയും കാലും ഒക്കെ ഇരിക്കുന്നത്. വേദനയില്ലായിരുന്നു ഇതെല്ലാം പറഞ്ഞു പോയാനും. തലയിടിച്ചാൽ വേദന ഉണ്ടാവുമെന്നറിയുന്നതുകൊണ്ടാണ് തല സൂക്ഷിക്കുന്നത്. കാരണം ഇവിടെയാണ് യഥാർത്ഥ മോട്ടർ ഇരിക്കുന്നത്. കഷ്ടത അനുഭവിപ്പാൻ ദൈവം വരം തന്നിരിക്കുന്നു.
ദൈവം മുള്ളിനിടയിലാണെങ്കിൽ പാറയുടെ കടുംതൂക്കൽ പോലെ ക്രിസ്ത്യ ജീവനം മൊത്തം കഷ്ടതയാണെങ്കിൽ അത് അനുഗ്രഹമാണ്, ദൈവം തന്നിരിക്കുന്നതാണ്. ആ അനുഭവം പ്രാപിക്കുമ്പോൾ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന തുള്ളിച്ചാടണമെന്നാണ്, തുള്ളിച്ചാടണമെന്നാണ്. പക്ഷെ നമ്മൾ തുള്ളിച്ചാടുകയല്ല. കർത്താവ് പറയുന്ന നിന്നെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ നിനക്കുള്ള പ്രതിഫലം വലുതാണെന്നറിഞ്ഞ് എന്ത് ചെയ്യണം? സന്തോഷിച്ച് തുള്ളിച്ചാടണം. പത്താട് സുവിശേഷം അഞ്ചാം അധ്യായം നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ആരെങ്കിലും നമ്മളെ ഒന്ന് പഴിക്കുകയോ ദുഷിക്കുകയോ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെന്നങ്ങ് നിരാശപ്പെട്ട് കയറി ഒരു കിടപ്പുണ്ട്. പിന്നെ ആരോടും കുറെ സമയം സംസാരിക്കുകയല്ല. അവർ അങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കർത്താവ് പറയുകയാണ് നീ തുള്ളിച്ചാടണം.
ഒരിക്കല് വർഷങ്ങൾക്ക് മുമ്പേ ഈ സ്വയംവരം നടക്കുന്ന കാലം. സ്വയംവരം എന്ന് പറഞ്ഞാൽ രാജകുമാരികളെ വിവാഹം കഴിക്കുന്നതിനാണ് സ്വയംവരം. വിവാഹത്തിന് വേണ്ടി ധാരാളം ആൾക്കാർ വരും. എന്നിട്ട് ഈ രാജകുമാരി ഇങ്ങനെ അവൾക്കിഷ്ടമുള്ള ഒരാളെ പരസ്യമായിട്ട് പത്തോ നൂറോ യുവാക്കന്മാർ വരുന്ന കൂട്ടത്തിൽ ഒരാളെ മാലയിട്ട് സ്വീകരിക്കും. അതിനാണ് സ്വയംവരം എന്ന് പറയുന്നത്. അങ്ങനെ സ്വയംവരം നടക്കുന്ന കാലത്ത് ഒരു രാജാവ് തന്റെ ഏക മകളെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു സ്വയംവരത്തിലൂടെ. അപ്പോൾ അതിന് ചില നിയമങ്ങളൊക്കെ, അതിലൊറ്റ നിയമേ ഉള്ളൂ. രാജകൊട്ടാരത്തിന് മുൻപിലുള്ള ഈ ഒരു തോടുണ്ട്, ആ തോട് നീന്തി കിടക്കുന്ന ആർക്കും തന്റെ മകളെ വിവാഹം കഴിക്കാം. അപ്പോൾ രാജാവിന്റെ മകളെ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പകുതി ഇത് ഏതെങ്കിലും കിട്ടും. അപ്പോൾ ഈ ആൾക്കാർ ഇത് ഈ ന്യൂസ് സ്പ്രെഡ് ഔട്ട് ആയ ഉടനെ തന്നെ നീന്ത് പഠിച്ചു. ഒഴുക്കുള്ള ഒഴുക്കിൽ നീന്താൻ പഠിച്ചു, ഒഴുക്കിനെതിരായി നീന്താൻ പഠിച്ചു. കടലിൽ പോയി നീന്തി നല്ല ഈ മാസങ്ങളായിട്ട് നല്ല നീന്തൽ വിദഗ്ധന്മാരായ ഒരു പത്തു നൂറ് പേരെ ഈ സമയമായപ്പോൾ സംഘടിച്ചു. ഇവരെല്ലാവരും നീന്താനായിട്ട് രാജകുമാരി ആദ്യം നീന്തി കിടക്കണം. എല്ലാവരും ഇങ്ങനെ മണ്ടൂത്രി പറയുമ്പോൾ നീന്താനായിട്ട് തയ്യാറാകാനായിട്ട് പതുക്കെ ഈ തോടിന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. ചെന്നവൻ ചെന്നവരെല്ലാം പുറകോട്ട് പോവുക. കാരണം എന്താണെന്നറിയോ? ആ തോട് മുഴുവൻ വാ പൊളിച്ച് മുതല കിടക്കുക. അപ്പോൾ ഇതൊന്നും അറിയാതിരുന്ന ഒരു നാട്ടുപയ്യൻ, ആ വഴി അങ്ങോട്ട് പോയൊരു നാട്ടുപയ്യൻ ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കി നിന്ന് കണ്ടപ്പോൾ ഇവരൊന്ന് കണ്ടേക്കാൻ നോർത്ത് ചെന്നു. അവൻ ചെന്നിങ്ങനെ നോക്കി പോരുത്താൻ പോയെന്ന് ഒരു നള്ളങ്ങനെ ഇവൻ ചെന്ന് ചാടിയതൊരു മുതലയുടെ മുകളിലോട്ടാണ്. ആ മുതല പേടിച്ച് വേറെ ഇവൻ ഒരു പരുവത്തിൽ വലിയ അക്രയുക. ഇവനക്കര ഏത് ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവന് കഥയൊന്നും അറിയത്തില്ല. രാജാവ് ഓടി വന്നു. അപ്പൊ ഇവനെ കണ്ടപ്പോൾ രാജാവിന്റെ പ്രയാസം, ഇവനെങ്ങനെയാ മാള കൊടുക്കും? പക്ഷെ കൊടുക്കണമല്ലോ. ഇവനൊക്കെ രാജ്യത്തിന്റെ പകുതി വേണം, മറിയിക്ക് വേണ്ട. അപ്പോൾ രാജാവ് ഓർത്തിനി എന്റെ മാള കൊടുത്തു. നിനക്ക് എന്റെ മകളെ ഭാര്യയായിട്ടുണ്ട്, എനിക്ക് വേണ്ട. പിന്നെ നിനക്ക് എന്നെ വേണം? എന്നെ തള്ളിയിട്ടവനെ എനിക്കൊന്ന് കാണും. അവൻ മര്യാദ ഉള്ളവനാണ്, അവൻ മനസാക്ഷിയുള്ളവനാണ്. ഇവിടെ എന്നെ തള്ളിയിട്ടവൻ. അയ്യോ മക്കളെ, ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും. ഈ കഷ്ടതയ്ക്ക് നമുക്ക് പ്രതിഫലമുണ്ടെന്നും ഇതൊരു നന്മയുണ്ടെന്നും ഇത് അനുഗ്രഹമുണ്ടെന്നും നാം അറിഞ്ഞിരുന്നെങ്കിൽ നാം തുള്ളിച്ചാടുമായിരുന്നു. എന്റെ കർത്താവ്, എനിക്ക് സുവിശേഷ വേല ചെയ്ത് പ്രതിഫലമുണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അതിന് പകരമായിട്ട് എന്റെ സഹോദരി എനിക്കെതിരായിട്ട് ആ തുഷി പറയുന്നുണ്ടല്ലോ. കർത്താവ്, അവളുടെ നാവ് കൊഴയാതെ അവളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ കൃപ കൊടുക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കാരണം അവൾ പറയുന്ന അനുസരിച്ച് നിനക്ക് പ്രതിഫലം കൂടുകയും അവൾക്ക് ടെലിഫോൺ ബില്ല് വർദ്ധിക്കുകയും ചെയ്യും. നഷ്ടം നിനക്ക് മാത്രമേ ഉള്ളൂ, അവൾക്ക് കാശ് പോകും, നിനക്ക് പ്രതിഫലം കൂടുതൽ കിട്ടുകയും ചെയ്യും. എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ തുള്ളിച്ചാടുവീർഗത്തിൽ നിന്റെ പ്രതിഫലം വളരെ വലുതാണ്. നമ്മൾ അല്പസമയം കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ കരങ്ങളെ ഉയർത്തി അല്പസമയം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മിനിറ്റുകൾ കൊണ്ട് ഞാൻ ഈ യോഗം അവസാനിപ്പിക്കും. എന്നാൽ അതിനു മുൻപ് ആരും എഴുന്നേറ്റ് യോഗം അലക്ഷ്യമാക്കരുത്. പാറകിടവിള്ളലിലും അതിന്റെ മറവിലുമായിരിക്കുന്ന ദൈവത്തിന്റെ വയലല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മുള്ളിനിടയിൽ ഒരു താമരയെ പോലെ ആയിരിക്കുന്ന ദൈവത്തിന്റെ വയലല്ലേ? ഈ രാത്രികാലം കർത്താവ് നിന്നോട് പറയുന്നത്, നീ തുള്ളിച്ചാടുക, നീ സന്തോഷിക്കുക, നിനക്ക് പ്രതിഫലം വളരെ ഉള്ളത് കൊണ്ട് നീ ആനന്ദിക്കുക. എല്ലാവർക്കും അല്പസമയം ദൈവത്തെ കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്
ചെയ്തിട്ടുണ്ട്. അവന് നിരാശയില്ല, അവന് പെരുമുറപ്പില്ല, ആരെയും അവൻ കുറ്റം പറയുന്നില്ല. അവൻ ആരാധിക്കുകയാണ്, അവൻ സന്തോഷിക്കുകയാണ്, അവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, അവൻ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുകയാണ്, ജനാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയാണ്, ചങ്ങലകൾ പൊട്ടുകയാണ്, സത്യത്തരായ കാലാഗ്രഹം കുട്ടുപടയ്ക്കാരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവത്തിന്റെ വേറെ നിന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ എതിർക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ കളിയാക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ അപമാനിക്കുന്നവരുടെ മുമ്പിൽ നീ എതിർപ്പിന്റെ കരങ്ങൾ ഉയർത്താതെ ആരാധിക്കുവാനായി മുട്ടുമടക്കുക. ഇത് നിന്റെ അവകാശമായി കണക്കാക്കുക. ദൈവത്തെ നീ സ്തുതിക്കുക. എതിരാളികൾ നിന്റെ മുൻപിൽ മുട്ടുമടക്കുന്നതിനെ കണ്ടെത്തുവാൻ കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മീക സൗന്ദര്യത്തിലേക്ക് മടങ്ങി വരാം. നമുക്കൊരു സൈന്യമായി തീരാം. ഈ താഴ്വരയിൽ ഉണക്കിയ അസ്ഥികളായി കിടന്നത് മതി, ഉണക്കിയ അസ്ഥികളായി കിടന്നത് മതി. നീ പാരമ്പര്യം പറയുമ്പോൾ, നീ പഴക്കങ്ങൾ പറയുമ്പോൾ, നീ സഭയിലെ എണ്ണങ്ങൾ പറയുമ്പോൾ ലോകജാതികൾ നിന്നെ കുറിച്ച് പറയുകയാണ് നീ അസ്ഥികളാണ്, അവിടെ അടിയാണ്, അവിടെ ബഹളമാണ്, അതിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സഭ വേണ്ടെന്ന് അവർ പറയുന്നു. നീ അഹങ്കാരം താഴെ വെച്ചിട്ട് എല്ലാവർക്കും ആരാധിച്ചു കൊണ്ടിരിക്കാം. അഹങ്കാരം താഴെ വെച്ചിട്ട്, പാരമ്പര്യം താഴെ വെച്ചിട്ട് ജീവൻ പ്രാപിക്കാം. ഒരു സൈന്യമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റോട്ടം ദൈവം അയക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയുന്ന പ്രവാചകന്മാരുണ്ടെങ്കിൽ, അസ്ഥിക്കൂട്ടത്തിനെതിരെ നടക്കുവാൻ തയ്യാറാകുന്ന പ്രവാചകന്മാരുണ്ടെങ്കിൽ, സംഘടനയ്ക്ക് വേണ്ടി അസ്ഥിക്കൂട്ടങ്ങളെ പെരുക്കിയെടുക്കാതെ ദൈവത്തിന് വേണ്ടി ഒരു സൈന്യമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രവാചകന്മാരുണ്ടെങ്കിൽ ദൈവത്തിന് ഉണർവിനേക്കുവാൻ കഴിയും, നിന്നെ മാറ്റുവാനായി കഴിയും, ദൈവജനത്തെ ഒരു സൈന്യമാക്കുവാനായി കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. ഒരു സൈന്യമായി കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ശത്രുവിന്റെ കോട്ടയെ പിടിച്ചെടുക്കുവാൻ, ജീവിതങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നമുക്ക് കൈയോട് കൈയോർത്ത് പിടിച്ച് എഴുന്നേൽക്കാം. ഭിന്നതകളെ മറക്കാം. സംഘടനാ സ്പിരിറ്റിനെ ക്രൂശിക്കാം. അശുദ്ധിയെ കുഴിച്ചുമൂടാം. മടങ്ങി വരിക. ദൈവദാസന്മാരെ, ഈ അസ്ഥിക്കൂട്ടങ്ങളെ ചേർക്കുവാൻ യേശു വരുന്നില്ല. അസ്ഥിക്കൂട്ടങ്ങളെ ചേർക്കുവാൻ യേശു വരുന്നില്ല. ഒരു സൈന്യത്തെ സ്വീകരിക്കുവാനാണ് അവൻ വരുന്നത്.
കുടികളോടുകൂടി സൈന്യമായി തീരുന്ന ഭയങ്കരമായൊരു അനുഭവം ഈ രാത്രിക്കാലം. എന്റെ കാന്തി, നീ ഊനമില്ലാത്തവൾ എന്ന് യേശു പറയത്തക്ക നിലയിൽ ജീവിതത്തിലും ഉപദേശത്തിലും ഒന്ന് സമർപ്പിക്കുവാൻ എത്ര പേർ തയ്യാറാകും? സങ്കടം നിന്നെ കുറിച്ച് നല്ലവനെന്ന് പറഞ്ഞാലും, ലോകമെല്ലാം നിന്നെ കുറിച്ച് നല്ലവൻ എന്ന് പറഞ്ഞാലും, യേശു പറയുന്നതിനേക്കാൾ മനോഹരത്വമൊന്നുമില്ല. ഇന്ന് രാത്രി സ്നാനത്തിന്, പരിശുദ്ധാത്മാഭിഷേകത്തിന്, വേർപാടിന്, കൂട്ടായ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേർ തയ്യാറാകും? രാത്രിക്കാലം ജീവിത വിശുദ്ധിയിൽ ശത്രുക്കളെ സ്നേഹിക്കുന്നതിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രവർത്തന മേഖലകൾ ശരിയാക്കുവാൻ എത്ര പേർ തയ്യാറാകും? നിങ്ങളുടെ ജീവിതത്തെ ഊനമില്ലാതെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ആഗ്രഹമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ, ഉയർത്തിപ്പിടിക്കാം. അക്കരങ്ങളെ ദൈവം കാണുന്നു. കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. ഉപദേശതലങ്ങളിലും ജീവിത തലങ്ങളിലും തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇക്കരങ്ങളെ ദൈവം കാണുകയാണ്. ഇനിയും ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. എന്റെ കർത്താവേ, ഉപദേശത്തിലും ജീവിതത്തിലും ഊനമില്ലാത്തൊരു വ്യക്തിയാകുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇക്കരങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഊനമില്ലാത്തവരായി തീരുവാൻ കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മരുഭൂമിയിൽ അവൾ ഊനമില്ലാത്ത കാന്ത അരുമനാഥന്റെ മാർവിൽ ചാരിക്കൊണ്ടവൾ പോവുകയാണ്. ഇവൾ ആർ എന്ന് ലോകം ചോദിക്കുന്നു. അവൾക്കറിയാം ഈ മരുഭൂമിയിലെ ചൂട് സാരമില്ല, എന്റെ കാന്തനുണ്ട്. ഈ മരുഭൂമി യാത്ര തീരും. അവൾ അവളുടെ വാഗ്ദത്ത നാട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ആ മനോഹരമായ ദേശത്തിലേക്കാണ് അവൾ യാത്ര ചെയ്യുന്നത്. മരുഭൂമിയിൽ അവൾ ഏകയല്ല, ചാരുവാൻ അവൾക്ക് കാന്തയുണ്ട്.
മരുഭൂമിയിൽ നീ ഏകയല്ല, ഈ മരുഭൂമി യാത്രയൊന്നും തുടരുകയുമില്ല. നീ വാഗ്ദത്ത നാട്ടിൽ ചെല്ലുന്നത് വരെയും ഈ കാന്തന്റെ മാർവ് നിനക്ക് ചാരുവാനുണ്ട്. അവൻ നിനക്ക് തണലാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.